Someone asked Jesus once, "What is the great commandment in the law?"
ഒരിക്കൽ ഒരുവൻ യേശുക്രിസ്തുവിനോട് ചോദിച്ചു, ഏറ്റവും വലിയ കൽപ്പന ഏത് എന്ന്.
And you know, for the Pharisees, that was keeping the Sabbath.
പരീശന്മാരെ സംബന്ധിച്ചോളം ശബത്ത് ആചരിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ കൽപ്പന.
Now the Pharisees, their doctrines were all correct.
പരീശന്മാരുടെ ഉപദേശരൂപങ്ങളെല്ലാം വളരെ തികച്ചും ശരിയായിരുന്നു.
Because they were not like the Sadducees who did not believe in angels and resurrection and all that.
സാധുക്കരെ പോലെ മാലാഖമാരിലോ ഉയർത്തെഴുന്നേൽപ്പിലോ വിശ്വസിക്കാതിരുന്നവരല്ലായിരുന്നു പരീശന്മാർ.
With all the criticism that Jesus made of the Pharisees,
പരീശന്മാരെ കുറിച്ച് യേശു ധാരാളം വിമർശിക്കുമ്പോൾ തന്നെയും,
there were two good things he said about them.
അവരെ കുറിച്ച് പറഞ്ഞ രണ്ട് നല്ല കാര്യങ്ങളുണ്ട്.
Do you know what they were?
അതെന്തൊക്കെയാണ് നിങ്ങൾക്കറിയാമോ?
Okay, I'll give you a new Bible.
നിങ്ങൾക്ക് ഞാൻ ഒരു പുതിയ ബൈബിൾ നൽകാം.
First of all, Matthew 23.
മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം.
Their doctrines were all correct.
അവരുടെ ഉപദേശ രൂപങ്ങൾ എല്ലാം ശരിയായിരുന്നു.
Jesus certified that in Matthew 23.
മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ
he is speaking to his disciples.
തന്റെ ശിഷ്യന്മാരോടും പുരുഷാരത്തോടും അവൻ പറയുന്നു.
Talks about the scribes and Pharisees in verse 2.
രണ്ടാമത്തെ വാക്യത്തിൽ ശാസ്ത്രിമാരും പരീശന്മാരെയും കുറിച്ച് പറയുന്നു.
And he says, all that they tell you to do, do.
ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ.
Will Jesus tell you all that the Mormons or Jehovah's Witnesses tell you to do, do?
യഹോവ സാക്ഷികളും മോർമൻസും പറയുന്നതെല്ലാം ചെയ്യാനായിട്ട് യേശുക്രിസ്തു നിങ്ങളോട്
ആവശ്യപ്പെടുന്നു?
അല്ലെങ്കിൽ റോമൻ കത്തോലിക്കൻ പുരോഹിതൻ പറയുന്നതെല്ലാം നീ ചെയ്യണമെന്ന് യേശുക്രിസ്തു നിങ്ങളോട് പറയുമോ?
When Jesus says this group of people, whatever they tell you to do, do.
യേശുക്രിസ്തു ഈ വിഭാഗത്തിലുള്ള പരീശന്മാർ പറയുന്നതെല്ലാം ചെയ്തുകൊള്ളുവിൻ എന്ന് പറയുമ്പോൾ അതിന്റെ എന്താണ് അർത്ഥം?
That proves that their doctrine was right. Jesus had examined it.
അവരുടെ ഉപദേശ രൂപങ്ങൾ തികച്ചും ശരിയാണെന്നാണ് യേശുക്രിസ്തു തന്നെയും സാക്ഷിക്കുന്നത്.
Only thing he said, they themselves don't do what they say, so don't look at their lives.
അവരുടെ ജീവിതത്തെ നിങ്ങൾ നോക്കേണ്ട, കാരണം അവർ പറയുന്നത് അവർ പോലും ചെയ്യുന്നില്ല.
But what they are saying is correct.
അവർ പറയുന്നത് എന്നാൽ തികച്ചും ശരിയാണ്.
So the Pharisees are not a picture of nominal Christians.
പരീശന്മാർ എന്ന് പറയുന്നത് ഒരു നാമധേയ ക്രിസ്ത്യാനിയുടെ പ്രതീകമല്ല.
Nominal Christians don't tell you must be born again.
നാമധേയ ക്രിസ്ത്യാനികൾ ആരും തന്നെ നീ വീണ്ടും ജന്മം പ്രാപിക്കണമെന്ന് പറയുന്നില്ല.
Pharisees are a picture of people who have got their doctrines right.
ഉപദേശ രൂപങ്ങൾ തികച്ചും ശരിയായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരായിരുന്നു പരീശൻ.
And here is one more good certificate that Jesus gave about the Pharisees.
പരീശന്മാരെ കുറിച്ച് യേശുക്രിസ്തു നൽകിയ രണ്ടാമത്തെ ഒരു നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ട്.
Verse 25.
25-ാമത്തെ വാക്യത്തിൽ,
You clean the outside of the cup and the dish.
നിങ്ങൾ കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു.
That means their external life was good.
അവരുടെ ബാഹ്യമായ ജീവിതം വളരെ നല്ലതായിരുന്നു.
Isn't that a good thing if our external life is good?
നമ്മുടെ ബാഹ്യ ജീവിതം നല്ലതായിരുന്നുള്ള ഒരു നല്ല കാര്യമല്ലേ?
They were not like the robbers and the thieves.
അവരെ കള്ളന്മാരെ പോലെയും കവർച്ചക്കാരെ പോലെയും ആയിരുന്നില്ല.
Their problem was their inside was all dirty.
അവരുടെ അന്തർഭാഗം മലിനമായിരുന്നു എന്നുള്ളതാണ് അവരുടെ കുഴപ്പം.
Who do you think are today's Pharisees?
ഇപ്പോൾ ഇന്നത്തെ പരീശന്മാരായിട്ടുള്ളവർ ആരാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്?
Those whose doctrines are all correct.
എല്ലാ ഉപദേശരൂപവും നന്നായിരിക്കുന്നവർ.
And those whose external life is good.
അവരുടെ പുറമേയുള്ള ജീവിതം നല്ലതായിട്ടുള്ളവർ.
Are you in danger of that?
നിങ്ങൾ അങ്ങനെയുള്ള ഒരു അപകടത്തിലാണോ?
You are proud that you are in a church where all the doctrines are right.
എല്ലാ ഉപദേശരൂപങ്ങളും നന്നായിട്ടുള്ള ഒരു സഭയിലായിരിക്കുന്നുള്ള കാര്യത്തിൽ നീ ഊറ്റം കൊള്ളുന്നവരാണോ?
The outside of your cup and dish everybody admires because it is so clean.
വളരെ വൃത്തിയായിരിക്കുന്ന നിങ്ങളുടെ പുറമേയുള്ള ജീവിതം കണ്ട് മറ്റുള്ളവർ നിങ്ങളെ അഭിനന്ദിക്കുന്നവരും ആരാധിക്കുന്നവരുമാണോ?
But the inside, that's what God looks at.
എന്നാൽ ദൈവത്തിന്റെ കണ്ണ് നോക്കുന്നത് നിന്റെ ഉള്ളിലേക്കാണ്.
And so for the Pharisees it was a ritual that was most important.
പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളായിരുന്നു മുഖ്യമായിട്ടുള്ളത്.
They would ask questions like, do you light a fire on your house in the Sabbath day?
അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയായിരുന്നു, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ശബത്ത് ദിവസം തീ പോയിക്കുന്നവരാണോ?
Those are the important things.
അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർക്ക് പ്രാധാന്യം.
What do you think today's Pharisees will ask?
ഇന്നത്തെ പരീശന്മാർ എന്തായിരിക്കും ചോദിക്കുന്നത്?
Do you wear ornaments?
നീ ആഭരണം ധരിക്കുന്നവനാണോ?
Small unimportant things.
വളരെ പ്രാധാന്യം കുറഞ്ഞ ചെറിയ കാര്യങ്ങൾ.
Not Have you stopped gossiping at home?
നീ ഭവനത്തിൽ പരദൂഷണം പറയാൻ നിർത്തിയോ എന്നുള്ളതല്ല.
Have you stopped getting angry with each other at home?
നിങ്ങൾ ഭവനത്തിൽ പരസ്പരം ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ നിർത്തിയോ?
That you can do as much as you like, but take off your ornaments.
എന്നാൽ അത് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം, എന്നാൽ നിന്റെ ആഭരണം ഊരിയിരിക്കണം.
These are the type of Pharisees of today.
ഇന്നത്തെ പരീശന്മാർ ഇങ്ങനെയുള്ളവരാണ്.
Small small rituals. Do you break bread every week?
നിങ്ങൾ എല്ലാ ആഴ്ചയും അപ്പം നുറുക്കുന്നവരാണോ?
It doesn't matter if you fight and quarrel during the week, but Sunday you must break bread.
ആഴ്ചയിലൂടെ നിങ്ങൾ പരസ്പരം വഴക്കടിച്ചാലും പ്രശ്നമില്ല, ഞായറാഴ്ചകൾ അപ്പം നുറുക്കിയിരിക്കണം.
So they asked, what is the great commandment?
അവരോട് ചോദിക്കുന്നു, ഏറ്റവും വലിയ കൽപ്പന ഏത്?
I think all Pharisees today should ask Jesus, what is the great commandment?
എല്ലാ പരീശന്മാരും യേശുക്രിസ്തുവിനോട് ചോദിക്കും, ഇന്നത്തെ ഏറ്റവും വലിയ കൽപ്പന ഏത് എന്ന്.
He said in Matthew 22 verse 36, well, they asked him that question in verse 36.
മത്തായിയുടെ സുവിശേഷം 22:36 ൽ അവർ ആ ചോദ്യം ചോദിച്ചപ്പോൾ അവൻ അവരോട് മറുപടി പറയുകയുണ്ടായി.
And he said, you shall love the Lord your God with all your heart, all your soul, and all your mind.
നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന.
See, this is actually asked by one of the Sadducees in order to humble the Pharisees.
പരീശന്മാരോട് താഴ്ത്തുവാനായിട്ട് സാധുക്കിയർ ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു ഇത്.
They thought Jesus would say something, that he silenced both of them.
അവൻ സാധുക്കരെയും പരീശന്മാരെയും ഒരുപോലെ മിണ്ടാതെ.
He said the great commandment is to love God with all your heart, soul, and mind.
അവൻ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം.
He says, I can't show you just one side of the coin. There is another side to that coin too.
നാണയത്തിന്റെ ഒരു വശം മാത്രമല്ല എനിക്ക് കാണിക്കാൻ കഴിയുന്നത്, അതിന്റെ മറുവശവും കൂടി ഞാൻ കാണിക്കാം.
They two are together. You can't separate them.
ഇത് ഒന്നിച്ച് പോകുന്ന ഒരു കാര്യമാണല്ലാതെ അതിനെ വിഭജിക്കാൻ സാധ്യമല്ല.
You must love your neighbor as yourself.
നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ളത്.
What do we see on the cross of Calvary?
കാൽവരി ക്രൂശിൽ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്?
We often think that on the cross of Calvary we see how much Jesus loved us.
നമ്മൾ പലപ്പോഴും കാണുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങൾ യേശുക്രിസ്തു നമ്മളെ എത്രത്തോളം സ്നേഹിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്.
But let's look at John chapter 14.
യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം.
This is just the night before his crucifixion.
അവന്റെ ക്രൂശീകരണത്തിന്റെ തൊട്ട് മുൻപുള്ള രാത്രിയാണിത്.
And he's talking to them and he's telling them, okay, now I have to go to the cross.
അവരോട് ഇങ്ങനെ സംസാരിച്ചിട്ട് അവൻ പറയുന്നു, ഇപ്പോൾ എനിക്ക് ക്രൂശിലേക്ക് പോകണം എന്നാണ്.
Verse 30, the ruler of the world is coming.
30-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു.
That is with all his agents to crucify him.
അവനെ ക്രൂശിക്കാൻ വരുന്ന ആ പ്രയാളികളെ കുറിച്ചാണ് പറയുന്നത്.
What am I going to do?
ഞാനിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്?
Am I going to run away and hide somewhere?
ഞാൻ ഇവരെ വരുന്നത് അറിഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും പോയി പാത്തിരിക്കാൻ ശ്രമിക്കുകയാണോ?
Earlier he used to do that.
എന്നാൽ ചില സമയങ്ങൾക്ക് മുൻപ് അവൻ അത് ചെയ്തിട്ടുണ്ട്.
We read in John chapter 7 that when the people tried to kill him in Judea, he wouldn't go there.
അവനെ കൊല്ലുവാനായിട്ട് ചിലർ ശ്രമിച്ചപ്പോൾ അവൻ അവിടെ നിന്ന് മറഞ്ഞു പോയെന്ന് യോഹന്നാന്റെ സുവിശേഷം.
But now he knows his
hour. അധ്യായത്തിൽ നമ്മൾ വായിക്കും.
But now we read his time has come.
എന്നാൽ ഇന്ന് ഇപ്പോൾ അവന്റെ സമയം നാഴികയായിരിക്കുന്നു എന്ന് അവൻ വിശ്വസിക്കുന്നു.
So he says, let's go.
അവൻ പറയുന്നു, നമുക്ക് പോകാം.
But what is the reason? Why am I going to the cross?
എന്തുകൊണ്ടാണ് ഞാൻ ക്രൂശിലേക്ക് പോകുന്നത്?
Very important verse, verse 31.
31-ാമത്തെ വാക്യം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വാക്യമാണ്.
So that the world may know not that I love them, but that I love the Father.
ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകം അറിയട്ടെ.
If you love me, keep my commandments.
നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ പ്രമാണിക്കുക.
Jesus loved the Father and kept his commandments.
യേശുക്രിസ്തു തന്റെ പിതാവിനെ സ്നേഹിച്ചു, അവന്റെ കൽപ്പന ആചരിച്ചു.
So what was he showing on the cross?
അവൻ ക്രൂശിൽ എന്താണ് കാണിച്ചത്?
I love my Father.
ഞാൻ എന്റെ പിതാവിനെ സ്നേഹിക്കുന്നു.
With all whatever he tells me to do, I do.
അവൻ എന്നോട് എന്ത് ചെയ്യാൻ ആവശ്യപ്പെട്ടാലും ഞാൻ അത് നിവർത്തിക്കും, ചെയ്യും.
And also he showed his love for us.
നമ്മോടുള്ള സ്നേഹവും അവനോട് കാണിക്കുന്നുണ്ട്.
He said in John 15 and 13.
യോഹന്നാന്റെ സുവിശേഷം 15:13.
Greater love has no man than this, he lays down his life for his
സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല.
So when you put both these verses together,
ഈ രണ്ട് വാക്യങ്ങൾ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ,
you see the two arms of the cross.
ക്രൂശിന്റെ രണ്ട് ആ ഭാഗങ്ങളാണത്.
Vertical, he loves his father with all his heart.
ലംബമായിട്ട് കാണുന്ന ഭാഗവൻ പിതാവിനെ മുഴുഹൃദയത്തോട് സ്നേഹിക്കുന്നു.
Horizontally he loves us.
തിരശ്ശീലമായിട്ട് അവൻ തന്നെ താൻ സ്നേഹിച്ചതുപോലെ നമ്മെ സ്നേഹിക്കുന്നു. അവന്റെ ജീവൻ നമുക്കായിട്ട് അവൻ നൽകിയുണ്ടായി.
This is true Christianity.
ഇതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിത്വം.
It's not just keeping little rituals here and there.
അവിടെ ഇവിടെയുള്ള ചില പ്രവൃത്തികൾ ചെയ്യുന്നത് മാത്രമല്ല.
It's not how well you can clap.
നിനക്ക് എത്ര നന്നായിട്ട് കൈയടിക്കാം എന്നുള്ളതല്ല.
Those who clap can despise those who don't clap.
കൈ അടിക്കുന്നവൻ കൈ അടിക്കാത്തവനെ നിന്ദിക്കാം.
Those who shout can despise those who don't shout.
ഉച്ചത്തിൽ സംസാരിക്കുക ഉച്ചവച്ച് സംസാരിക്കുന്നവർ അത് ചെയ്യാത്തവനെ നിന്ദിക്കാം.
And the brethren people who don't shout will despise the Pentecostals who shout.
ആ ഉച്ചവച്ച് സംസാരിക്കാത്ത ബ്രദറൻ സഹോദരന്മാർ ഉച്ചവച്ച് സംസാരിക്കുന്ന പെന്തക്കോസ് സഹോദരന്മാരെ നിന്ദിക്കാം.
That is like I said putting a dead lizard into a good chicken curry.
നല്ല ഒരു കോഴിക്കറിയിലെ ഒരു ചത്ത പല്ലിയെ ഇടുന്നത് പോലാണത്.
You do something good and then spoil it by judging somebody else.
നീ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ തന്നെ അത് ചെയ്യാത്ത ഒരാളെ നിന്ദിക്കുമ്പോൾ ആ ചെയ്യുന്ന പ്രവൃത്തിയെ നീ മോശമാക്കുന്നു.
Which does God prefer?
ഏതാണ് ദൈവം ആഗ്രഹിക്കുന്നത്?
Which is the great commandment?
ഏറ്റവും വലിയ കൽപ്പന.
Clapping your hands?
നിങ്ങളുടെ കൈയടിക്കുന്നതാണോ?
ബ്രേക്കിംഗ് ബ്രെഡ് എവറി സൺഡേ?
എല്ലാ ഞായറാഴ്ചയും അപ്പം നുറുക്കുന്നതാണോ?
റിമൂവിംഗ് ഓർണമെന്റ്സ്?
അല്ലെങ്കിൽ ആഭരണം ഊരി മാറ്റുന്നതാണോ?
There are so many little things like this.
ഇങ്ങനെയുള്ള പല പല ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്.
If you don't love God with all your heart,
നിന്റെ മുഴു ഹൃദയത്തോട് നീ ദൈവത്തെ സ്നേഹിക്കുന്നില്ല.
You don't love others as you love yourself.
നിന്നെ പോലെ തന്നെ നീ മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ല എങ്കിൽ.
All these things are useless.
ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും വൃഥാവിലാണ്.
They are just cleaning the outside of the cup.
ഇത് കിണ്ടികിണ്ടങ്ങളുടെ പുറം വടിപ്പാക്കുന്നത് പോലെ.
And I tell you, most Christians and most denominations only clean the outside of the cup.
ഞാൻ നിങ്ങളോട് പറയട്ടെ, ഭൂരിഭാഗം ക്രിസ്ത്യാനികളും സഭാവിഭാഗങ്ങളും പുറം മാത്രമേ വൃത്തിയാക്കുന്നുള്ളൂ.
So I want to try and help you to be ready to meet the Lord in the final day.
കർത്താവിന്റെ നാളില് അവനെ എതിരേൽപ്പാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു.
When Jesus comes in the final day,
യേശു ക്രിസ്തു തന്റെ രണ്ടാമത്തെ മടങ്ങി വരുന്ന നാളില്,
what is he going to expose?
അവൻ എന്താണ് തുറന്നു കാണിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്?
It says in 1 Corinthians 4,
1 കൊരിന്ത്യർ 4ാം അധ്യായത്തിൽ,
he says there is a reason why I am telling you not to judge others.
മറ്റുള്ളവരെ വിധിക്കരുത് എന്ന് പറയുന്നതിന്റെ കാരണം അതിന്റെ എന്തുദ്ദേശത്തിലാണ് പറയുന്നതെന്ന് ഞാൻ കാണിച്ചു.
Because you know only 1% of their life.
കാരണം നിനക്ക് അവരുടെ ജീവിതത്തിന്റെ ഒരു ശതമാനമേ അറിവുള്ളൂ.
Supposing in a mathematics question paper there are 100 questions.
ഒരു ഗണിതശാസ്ത്ര പരീക്ഷയിലെ 100 ചോദ്യങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ.
And a teacher looks at the answer to the first question only in one answer paper.
ആ ഒരു ആൻസർ പേപ്പറിലെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം മാത്രമേ അധ്യാപകൻ നോക്കുന്നുള്ളെങ്കിൽ,
and it's right, he gives 100% for the whole paper.
അത് ശരിയാണെന്നുണ്ടെങ്കിൽ ബാക്കി 99 അവൻ മുഴുവൻ മാർക്ക് കൊടുത്തു.
Or that is wrong, he gives 0 for the whole paper.
അല്ലെങ്കിൽ ആദ്യത്തെ ഉത്തരം തെറ്റാണെങ്കിൽ ആ മൊത്തം ചോദ്യ പേപ്പറിനും 0 കൊടുക്കുമോ?
Don't you think such a teacher will be sacked from the school?
അങ്ങനെയുള്ള ഒരു അധ്യാപകനെ സ്കൂളിൽ നിന്നും പിരിച്ചുവിടുക എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പില്ലേ?
How can you judge a student on the basis of one right answer or one wrong answer when there are 100 questions?
ഒരു വിദ്യാർത്ഥിയെ ഒരു ചോദ്യം മാത്രം പരിശോധിച്ചിട്ട് അവൻ നല്ലതാണോ തെറ്റാണോ എന്ന് എങ്ങനെ പറയാൻ സാധിക്കും?
But if you judge another person, you are able to see only 1% of his life.
മറ്റൊരു വ്യക്തിയെ നീ വിധിക്കുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ ഒരു ശതമാനം മാത്രമേ നിനക്ക് ദൃശ്യമാകുന്നുള്ളൂ.
There are so many things in his private life you know nothing about.
നിനക്കൊന്നും അറിയാത്ത ധാരാളം കാര്യങ്ങൾ അവന്റെ രഹസ്യ ജീവിതത്തിലുണ്ട്.
You may say he's good.
നീ പറയും അവൻ നല്ലവനാണ്.
There may be so many things wrong.
എന്നാൽ പല കാര്യങ്ങളോട് തെറ്റായിട്ടുണ്ട്.
You may say he's bad.
അവൻ മോശമുള്ളവനാണെന്ന്.
But there are so 99% of his life he may be good.
എന്നാൽ നിനക്കറിയാൻ മേലാത്ത 99% അവൻ നല്ലവനായിരിക്കും.
What do I mean by that?
അതുകൊണ്ട് ഞാൻ എന്താണ്
ഉദ്ദേശിക്കുന്നത്? 1% is what you see on the outside.
നീ പുറത്ത് കാണുന്ന 1% മാത്രം.
That also you see maybe once or twice a week.
അതും ചിലപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ നീ അത് കാണൂ.
Even your husband and wife you've lived with so many years, I think maximum you know about 10% of each other.
വർഷങ്ങളായിട്ട് നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായിട്ട് ഒന്നിച്ച് താമസിക്കുന്നവരാണെങ്കിൽ കൂടി നിങ്ങൾക്ക് 10% കൂടി കൂടുതൽ അറിയില്ല.
You tell me, you married men, do you think your wife knows what all you're thinking in your thoughts?
നിന്റെ ചിന്താ മണ്ഡലത്തിൽ കൂടി നീ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം നിന്റെ ഭാര്യയ്ക്ക് അറിയാമെന്ന് നിങ്ങൾ വിവാഹിതരായ പുരുഷന്മാർക്ക് പറയാമോ?
Even though you're married 20-30 years,
ചിലപ്പോൾ 20-30 വർഷമായിട്ട് നിങ്ങൾ വിവാഹിതരായിട്ട് ഒന്നിച്ച് താമസിക്കുന്നവരാണെങ്കിൽ കൂടി,
you don't know what's going on in her thoughts either.
അതുപോലെ അവളുടെ ചിന്തയിൽ കൂടി കടന്നു പോകുന്ന എന്താണെന്ന് നിനക്കും അറിയില്ല.
Even though you lived so many years,
നിങ്ങൾ വർഷങ്ങളായിട്ട് ഒന്നിച്ച് താമസിക്കുന്നവരാണ്.
Thousands of thoughts, you don't know even one of them.
ആയിരക്കണക്കിനുള്ള ചിന്തകൾ, അതിൽ പലതും നിങ്ങൾക്കറിയില്ല.
Even the wife, if you married for 30 years, you know only 10% of her.
30 വർഷമായിട്ട് നീ വിവാഹം ചെയ്തിരിക്കുന്നതിന്റെ ഭാര്യയുടെ കാര്യത്തിലും അതുതന്നെയാണ്.
So when we judge people,
നമ്മൾ മറ്റുള്ളവരെ
വിധിക്കുമ്പോൾ, by what we see,
നമ്മൾ കാഴ്ചകൊണ്ട് കാഴ്ചയാൽ വിധിക്കുമ്പോൾ,
we are pretending to be God.
നമ്മൾ ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന് ദൈവമാണെന്ന് അഭിനയിക്കുന്നവരാണ്.
The Bible says there is only one judge, God.
ദൈവവചനം പറയുന്നു ന്യായാധിപതി ന്യായകർത്താവ് ഒരാളേ ഉള്ളൂ.
That it says that in James 4.
യാക്കോബിന്റെ ലേഖനം 4ാം അധ്യായം.
Only one lawgiver, only one judge.
ഒരു ന്യായാധിപതി ഒരു ന്യായകർത്താവുമേ ഉള്ളൂ.
When you try to be a judge, you are trying to be God.
നീ ഒരു ന്യായാധിപതിയാകാൻ ശ്രമിക്കുമ്പോൾ നീ ദൈവമാകാൻ ശ്രമിക്കുക.
And in 2 Thessalonians 2, it says the one who tries to sit and act as God is the Antichrist.
രണ്ട് തെസ്സലോനിക്കർ 2ാം അധ്യായത്തിൽ പറയുന്നു, അതുപോലെ ദൈവമെന്ന വ്യാജേനെ ഇരുന്ന് ചെയ്യുന്നത് ആരാണ്? അവൻ അന്തിക്രിസ്തുവാണ്.
I don't want to judge others because I am not God.
ഞാൻ ദൈവമല്ല, അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ വിധിപ്പാനും
ആഗ്രഹിക്കുന്നില്ല. So 1 Corinthians 4.
1 കൊരിന്ത്യർ 4 അധ്യായത്തിൽ
verse 5.
അഞ്ചാം വാക്യം.
He says,
അവൻ പറയുന്നു, ആകയാൽ
don't judge before the time.
സമയത്തിന് മുമ്പ് വിധിക്കരുത്.
That means you can judge but wait for the right time.
നിനക്ക് വിധിക്കാനുള്ള സാഹചര്യമുണ്ട്, പക്ഷേ ആ സമയത്തോളം ക്ഷമയോടെ കാത്തിരിക്കുക.
All of you who have got a great lust to judge other people.
മറ്റുള്ളവരെ വിധിപ്പാനായിട്ട് ആ അദമ്യമായ ആഗ്രഹമുള്ള നിങ്ങൾ എല്ലാവരും.
And most of us have it.
നമുക്കെല്ലാവർക്കും ആ സ്വഭാവം ഉണ്ട് താനും.
Wait.
ക്ഷമയോടെ കാത്തിരിക്കുക.
When is the right time?
എപ്പോഴാണ് യഥാർത്ഥ സമയം?
The right time is after Jesus comes.
യഥാർത്ഥ സമയം കർത്താവ് വരുവോളും.
And he exposes the inner life of everybody.
അവൻ ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനയെ വെളിപ്പെടുത്തുന്ന സമയമുണ്ട്.
Then you will see 100% of that person's life.
അന്ന് ആ ഓരോ വ്യക്തികളുടെയും 100% കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം, ദൃശ്യമാകും.
Then you can judge.
അപ്പോൾ നിങ്ങൾക്ക് വിധിക്കാം.
Whatever you want to judge, you can judge in that day.
നിങ്ങൾക്ക് എങ്ങനെ വിധിക്കണമെങ്കിലും വേണമെങ്കിലും അന്ന് വിധിക്കാം.
But before that, don't judge.
എന്നാൽ അതിനു മുമ്പേ വിധിക്കരുത്.
See, that's the difference between God and man.
അതുകൊണ്ടാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള
വ്യത്യാസം. In that day, God will, it says in this verse, reveal all the things hidden in the darkness.
ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ അവൻ വെളിപ്പെടുത്തും.
The things that were going on in your wife's or husband's thoughts which you can't see now.
നിങ്ങളുടെ ഭാര്യയുടെയോ ഭർത്താവിന്റെയോ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ചിന്തകൾ നിങ്ങൾക്ക് ഇപ്പോൾ അറിയില്ല.
That brother you thought was very bad, actually he was very good in private.
നീ വളരെ മോശക്കാരനെന്ന് ചിന്തിച്ചിരുന്ന ആ സഹോദരൻ ശരിക്കും നല്ലവനായിരുന്നു.
That sister you thought was very good is actually very bad in private.
നല്ല സഹോദരി എന്ന് നീ ചിന്തിച്ചിരുന്ന അവൾ അവളുടെ രഹസ്യ ജീവിതത്തിൽ വളരെ മോശമായ സ്ത്രീയാണ്.
All these things will be revealed in that day.
എന്നാൽ ഈ കാര്യങ്ങളെല്ലാം അന്ന് വെളിപ്പെട്ടു വരും.
Then pass as much judgment as you like about everybody.
എല്ലാവരെ കുറിച്ച് നിനക്ക് എന്തുമാത്രം വിധി കൽപ്പിക്കണോ അതെല്ലാം
കൽപ്പിക്കുക. Because your judgment will be right then.
കാരണം അപ്പോൾ ആ വിധി
Because the Lord will expose everything.
കാരണം മുഴുവനും അത് വെളിച്ചത്തായി.
And the Lord will also expose the motives it says here with which people did things.
അത് എന്ത് ആലോചനയോട് കൂടിയാണ് അവർ ചെയ്തതെന്നുള്ള കാര്യവും
This preacher you thought was a great preacher.
വലിയ പ്രസംഗനെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന ഒരു വ്യക്തി.
God will show you that day the fellow was only after money.
അവർ വെറും പണത്തിന്റെ പിന്നാലെ ആയിരുന്ന വ്യക്തികളായിരുന്നു ദൈവം എന്ന്
വെളിപ്പെടുത്തി. He was only after his own honor.
അവൻ അവന്റെ സ്വന്തം പുകഴ്ചയും പ്രശംസയും ആയിരുന്നു ആഗ്രഹിച്ചത്.
He took your money to build his own house.
അവൻ നിന്റെ പണം എടുത്ത് അവന്റെ സ്വന്തം വീട് പണിയാൻ വേണ്ടിയാണ്.
He told you he was building the church.
അവൻ പറഞ്ഞു ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയാണ്.
All these things will be exposed.
ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെട്ടു വരും.
Don't judge a person just because he claps and shouts and sings.
ഒരു വ്യക്തി കൈയടിക്കുന്നതോ അവൻ പാട്ട് പാടുന്നതോ ഉച്ചത്തിൽ സംസാരിക്കുന്നതോ കണ്ട് വിധിക്കരുത്.
All that can be a deception.
ഇതെല്ലാം ഒരു വഞ്ചനയായി.
See, we are influenced so much by what we see on the outside.
നമ്മൾ പുറമേ കാണുന്ന കാര്യങ്ങളാൽ പലപ്പോഴും നമ്മൾ ആ സ്വാധീനിക്കപ്പെട്ടവരാണ്.
About 35 years ago.
35 വർഷങ്ങൾക്ക് മുമ്പ്.
I was in a meeting in Bombay.
ഞാൻ ബോംബെയിലെ ഒരു മീറ്റിംഗിലായിരുന്നു.
Charismatic meeting and they invited me to speak there.
ഒരു കരിസ്മാറ്റിക് യോഗത്തിൽ എന്നെ പ്രസംഗിക്കാനായിട്ട് അവർ ക്ഷണിച്ചു.
They asked me to sit on the platform.
അവർ എന്നോട് പ്ലാറ്റ്ഫോമിൽ ഇരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു.
I don't normally like to sit on the platform.
ഞാൻ സാധാരണ പ്ലാറ്റ്ഫോമിൽ ഇരിക്കാറില്ല.
But they asked me to sit there.
അവർ അവിടെ ഇരിക്കാനോട് ആവശ്യപ്പെട്ടു.
So when I was sitting there and everybody was singing, I could see everybody singing.
ഞാൻ അവിടെ ഇരുന്ന് മുമ്പോട്ട് നോക്കിയപ്പോൾ എല്ലാവരും പാട്ട് പാടുന്നത് ഞാൻ ശ്രദ്ധിച്ചു.
There was one man who was singing better than anybody else.
അവിടെ ഒരു വ്യക്തി മറ്റുള്ളവരെക്കാൾ വളരെ നന്നായിട്ട് പാട്ടുപാടുന്നു.
Smiling and happy and clapping.
അവൻ ചിരിക്കുന്നു, കൈയടിക്കുന്നു, വളരെ സന്തോഷമായതായി കാണപ്പെടുന്നു.
He was more charismatic than anybody.
മറ്റുള്ളവരെ എല്ലാവരെക്കാളും അധികമായിട്ട് കരിസ്മാറ്റിക്കാരൻ അവനായിരുന്നു.
I said, this is a wonderful brother. I must go and meet him.
ഞാൻ അവന്റെ മീറ്റിംഗിന് ശേഷം നല്ലൊരു സഹോദരനാണെന്നുള്ള ഇവനെ പോയി കാണണമെന്ന്.
So I went to see him.
ഞാൻ അവനെ കാണാനായിട്ട് അടുത്ത് ചെന്നു.
Within about 10 feet I could smell the alcohol.
പത്തടിക്കു അടുക്കുന്നതിനു മുമ്പേ ആ മദ്യത്തിന്റെ രൂക്ഷഗന്ധം എന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് കടന്നു വന്നു.
Then my eyes were opened.
അപ്പോൾ എന്റെ കണ്ണ് തുറന്നു.
Why this man was so happy and cheerful?
എന്തുകൊണ്ടായിരുന്നു ഈ മനുഷ്യൻ വളരെ സന്തുഷ്ടനായിട്ട് കൈയടിച്ച് പാടിക്കൊണ്ടിരുന്നതെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി.
It was another spirit, not Holy Spirit.
അത് പരിശുദ്ധാത്മാവല്ലായിരുന്നു, വേറൊരു ആത്മാവായിരുന്നു.
So I saw there you don't need Holy Spirit to clap and shout and sing.
കൈയടിച്ച് ഉച്ചത്തിൽ പാട്ട് പാടാനായിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് അന്ന് മനസ്സിലായി.
A few glasses of whiskey will do the job.
ഒന്ന് രണ്ട് ഗ്ലാസ് വിസ്കി ആ പരിപാടി ചെയ്തുകൊള്ളും.
But real holiness is much more than that.
നാലേതാർത്ഥ വിശുദ്ധി അതിലൊക്കെ പ്രാധാന്യമേറിയ കാര്യമാണ്.
Whiskey won't do it.
അത് വിസ്കിക്ക് ചെയ്യാൻ സാധ്യമല്ല.
To love God with all your heart.
മുഴു ഹൃദയത്തോടു കൂടി ദൈവത്തെ സ്നേഹിക്കുക.
And to love others like Jesus loved us.
യേശുക്രിസ്തു മറ്റുള്ളവരെ സഹോദരന്മാരെ സ്നേഹിച്ചതുപോലെ നിന്റെ കൂട്ടുകാരനെ
സ്നേഹിക്കുക. You can try, you will only produce an Ishmael.
നിനക്ക് അത് പരിശ്രമിക്കാം, എന്നാൽ അവിടെ നിന്ന് ഇസ്മായിലിനെ മാത്രമേ സൃഷ്ടിക്കൂ.
But when the Holy Spirit does it in your heart,
എന്നാൽ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ അത് ചെയ്യുമ്പോൾ,
it will be an Isaac.
അതൊരു ഇസഹാക്കായി മാറും.
Because it says in Romans 5, Verse 5.
Romar 5-ന്റെ 5-ല് വായിക്കുന്നു.
That when the Holy Spirit is poured out, he fills our hearts with the love of God.
നിങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നതാണ് പറഞ്ഞത്.
You know, for many years, the Pentecostals have quoted Acts 2:4 as the mark of being filled with the Spirit.
അപ്പോസ്തല പ്രവൃത്തികൾ 2-ന്റെ 4 വർഷങ്ങളായിട്ട് പെന്തക്കോസ്തുകാർ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്.
They say they all spoke in tongues.
അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയ പോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി.
You know, we select the words we like.
നമുക്കിഷ്ടമുള്ള വാക്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുന്നു, തിരഞ്ഞെടുക്കുന്നു.
I tell them,
ഞാൻ അവരോട് പറയുന്നു,
in the same chapter,
അതേ അധ്യായത്തിൽ,
why don't you take Acts 2:44, not 4?
ആ പ്രവർത്തികളുടെ പുസ്തകം 2:4 മാത്രം എടുക്കാതെ എന്തുകൊണ്ട് നിങ്ങൾ 2:44 എടുക്കുന്നില്ല?
They all had everything in common. They shared their bank account and with everybody.
അവർക്ക് ഉണ്ടായിരുന്ന സകല വസ്തുവകകളും അവർ ആ പൊതുവകയായിട്ടെണ്ണി, അവരുടെ ബാങ്ക് അക്കൗണ്ടും വസ്തുവകളെല്ലാം. എന്തേ അത് നിങ്ങൾ ചെയ്യാത്തത്?
Same Acts 2 only.
അത് അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ.
After they were filled with the Holy Spirit, they all had common bank account and money.
പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ അവർക്ക് അന്യഭാഷാ ഭാഷണം മാത്രമല്ല, അവരുടെ പൊതുവകയായിരുന്നു ബാങ്ക് അക്കൗണ്ടും അവരുടെ സ്വത്തുവകളെല്ലാം.
This is what I mean by selective reading of scripture according to your convenience.
അതാണ് നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് താല്പര്യമുള്ള വചനങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കുക, പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഇതാണ്.
I say I don't speak about Acts 2:4 or Acts 2:44. Because Acts of the Apostles is not a book of doctrine, it's a book of history.
ഞാൻ അപ്പോസ്തല പ്രവൃത്തികൾ 2:44 അല്ല ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന കാരണം, അത് ഒരു ഉപദേശ രൂപമുള്ള ഒരു പുസ്തകമല്ല, അതൊരു ചരിത്ര പുസ്തകമാണ്.
There are so many things there which we don't have to do.
നമ്മൾ ചെയ്യേണ്ടാത്ത പല കാര്യങ്ങളും അവിടെ എഴുതിയിട്ടുണ്ട്.
Paul circumcised Timothy.
തിമോത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിച്ച പൗലോസിനെ കുറിച്ച് അവിടെ വായിക്കുന്നു.
I'm not going to do that.
ഞാൻ ആ കാര്യം ചെയ്യാൻ പോകുന്നില്ല.
Paul fought with Barnabas.
ബർണബാസും പൗലോസും കൂടെ വഴക്കടിക്കുന്നുണ്ടോ?
What doctrine do you get from that?
അതിൽ നിന്ന് എന്ത് ഉപദേശ രൂപമാണ് നിനക്ക് ലഭിക്കുന്നത്?
Paul shaved his head.
തലമുണ്ടനം ചെയ്തുകൊണ്ട് അവന്റെ ആ നേർച്ച നേർന്നത്
കൊണ്ട്
ഞാൻ നമ്മൾ ആരെങ്കിലും ചെയ്യുന്നുണ്ട്. ആ മഹാപുരോഹിതന്റെ നേരെ പൗലോസ് ഉച്ചവെച്ച്
സംസാരിച്ചു.
ഇതൊക്കെ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്.
We are not to get doctrine from historical sections of scripture.
അത് തിരുവചനത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും അവിടെ ഉപദേശ രൂപങ്ങളല്ല, അവിടെ ചരിത്ര സത്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്.
After 52 years of studying the Bible, let me teach you a simple principle.
52 വർഷത്തെ ഈ വേദപഠനത്തിന് ശേഷം ഒരു ലളിതമായ ഒരു തത്വം ഞാൻ നിങ്ങളോട് പഠിപ്പിക്കട്ടെ.
Never get a doctrine from the historical sections of scripture.
തിരുവചനത്തിലെ ചരിത്ര ഭാഗത്തിൽ നിന്നും ഒരു ഉപദേശ രൂപത്തെ കൈക്കൊള്ളരുത്.
Don't get a doctrine everybody will be healed by some verse which says Jesus healed everybody.
ഏതെങ്കിലും ഒരു വചനം എടുത്തുകൊണ്ട് യേശു ക്രിസ്തു സകലവരെയും സൗഖ്യമാക്കി എന്നുള്ള കാര്യം വിശ്വസിച്ചു കളയരുത്.
Therefore you shouldn't preach that everybody can be healed today.
അത് നിങ്ങൾക്കറിയാൻ ആ വചനം അറിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവർക്കും ഇന്ന് സൗഖ്യമാകാൻ കഴിയുമെന്ന് പ്രസംഗിക്കുന്നത്.
That verse is written in scripture. Jesus healed everybody.
യേശു ക്രിസ്തു എല്ലാവരെയും സൗഖ്യമാക്കി എന്ന് എഴുതിയിട്ടുണ്ട്.
But that is history.
അത് ചരിത്രമാണ്.
If you want to get a doctrine, you must get it from the teaching of Jesus or the historical or the epistles.
നിങ്ങൾക്ക് ഒരു ഉപദേശ രൂപം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ഉപദേശ പഠിപ്പിയിൽ നിന്നോ അല്ലെങ്കിൽ ആ ലേഖന ഭാഗത്തിൽ നിന്നോ നിങ്ങൾക്ക് അത് നേടേണ്ടിയിരിക്കും.
That is teaching.
അത് ഉപദേശ രൂപത്തിൽ നിങ്ങൾ വഴിതെറ്റി പോകാൻ സാധ്യതയുണ്ട്.
So many wrong doctrines come from this.
പല ദുരുപദേശങ്ങളും ക്രിസ്തീയ ലോകത്തിൽ കടന്നു വന്നിരിക്കുന്ന അവിധമാണ്.
Everybody knows that all believers are not healed in any church.
എല്ലാ സഭയിലും എല്ലാ വിശ്വാസികളും ഒരേപോലെ സൗഖ്യമാകത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം.
But it is written in scripture Jesus healed everybody.
എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ തന്നെ എഴുതിയിരിക്കുന്നു യേശുക്രിസ്തു എല്ലാവരെയും സൗഖ്യമാക്കി എന്ന്.
Somebody once asked me.
എന്നോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു.
Brother Jack, why don't you preach on physical healing?
എന്തുകൊണ്ടാണ് സഹോദരൻ ജാക്ക് നീ ശാരീരിക സൗഖ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാത്തത്?
I say, you show me one sermon Jesus preached on physical healing, I'll preach it.
ശാരീരിക സൗഖ്യത്തെ കുറിച്ച് യേശുക്രിസ്തു ഒരേ ഒരു പ്രസംഗമെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണിക്കുക, ഞാൻ.
You show me one sermon that the apostles preached on healing, I'll preach it.
ആ സൗഖ്യത്തെ കുറിച്ച് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചിട്ടുള്ള ഒരു സന്ദേശം എന്നെ കാണിക്കുക എങ്കിൽ ഞാൻ പ്രസംഗിക്കാം.
You are trying to tell me to do something which Jesus and the apostles never did.
യേശുക്രിസ്തു അപ്പോസ്തലന്മാർ ഒരിക്കൽ പോലും ചെയ്യാത്ത ഒരു കാര്യം ചെയ്യുവാനായിട്ട് നിങ്ങൾ എന്നെ നിർബന്ധിക്കുന്നു.
What did they do?
അവരെന്താണ് ചെയ്തത്?
They healed thousands.
അവര് ആയിരക്കണക്കിന് ആൾക്കാരെ സൗഖ്യമാക്കി.
They did not preach even one sermon on healing.
ഒരു പ്രാവശ്യം പോലും സൗഖ്യത്തിന്റെ ഒരു പ്രസംഗം അവർ പ്രസംഗിച്ചില്ല.
Today it is the reverse.
ഇന്നെന്നാൽ തികച്ചും വിഭിന്നമായിട്ട്
thousands of sermons on healing.
ആയിരക്കണക്കിന് സൗഖ്യദായ സന്ദേശങ്ങൾ.
Hardly anybody really healed.
എന്നാൽ യഥാർത്ഥ സൗഖ്യം പ്രാപിക്കുന്നത് വിരലേലെണ്ണാവുന്നവർ.
All the preachers will tell you about somebody who was healed in Nigeria or South Africa or Argentina, but not here.
Nigeria ilum South Africa ilum Argentina ilum okke saukhyamayavare kurichulla kanakkukal avar prasangikkum ennal ivide aarum saukhyamayathu parayilla.
Do you find Jesus ever getting up and saying, you know, when I was down in Galilee or in Judea or some other place, I healed somebody? Did you find one verse like that?
Evideyengil Yesu Christ paranjittundu, njan Judayil irunnappol, Yehudiyil irunnappol, Galileeyil irunnappol avare saukhyamaakki ivare saukhyamaakki.
What I want to ask you is,
idukondu njan ningalodu chodikkan aagrahikkunnathu,
I don't want to despise you, my brothers and sisters.
Priya sahodarisanmar, ഞാൻ നിങ്ങളെ
നിന്ദിക്കാനല്ല. You're all very clever people when it comes to worldly things and computers and money and all that.
പണത്തിനെ കുറിച്ചും ലോകത്തിലെ കാര്യങ്ങളെ കുറിച്ചും കമ്പ്യൂട്ടറുമായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോൾ നിങ്ങൾ വളരെ ബുദ്ധിമാന്മാരാണ്.
Don't you use that common sense to compare every preacher with Jesus Christ?
എല്ലാ പ്രസംഗകരെയും യേശുക്രിസ്തുവായിട്ടൊന്ന് തുലനം ചെയ്ത് നോക്കുവാനായിട്ട് നിങ്ങൾ അല്പം ഒരു സാമാന്യ ബുദ്ധി ഒന്ന് പ്രയോഗിച്ചുകൊണ്ട്
from now onwards please use your intelligence to compare every preacher with Jesus Christ.
അറ്റ്ലീസ്റ്റ് ഇന്ന് മുതലെങ്കിലും നിങ്ങളെ എല്ലാ പ്രസംഗരും യേശുക്രിസ്തുമായിട്ടൊന്ന് തുലനം ചെയ്ത് നോക്കുവിൻ.
Is he preaching what Jesus preached?
യേശുക്രിസ്തു പ്രസംഗിച്ചതുപോലാണോ അവൻ പ്രസംഗിക്കുന്നത്?
Did Jesus go around collecting money from people?
എല്ലാ മനുഷ്യരുടെ അടുത്ത് പോയി ആ പണം യേശുക്രിസ്തു പിരിച്ചിരുന്നു?
Did the apostles go around collecting money from people?
അപ്പോസ്തലന്മാർ ആരെങ്കിലും ഓവിധം ചെയ്തിരുന്നു?
Who are you comparing these people with?
നിങ്ങൾ ഇവരെ ആരോടാണ് തുലനം ചെയ്യുന്നത്?
And I tell people this.
ഞാൻ ജനങ്ങളോട് പറയും.
If you know how to read,
നിങ്ങൾക്ക് വായിക്കാൻ അറിയാമെങ്കിൽ,
and you have a Bible,
നിങ്ങൾക്കൊരു വേദപുസ്തകം ഉണ്ടെങ്കിൽ,
and you don't read it and study it,
നിങ്ങൾ അത് പഠിക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ,
then you deserve to be deceived.
അപ്പോൾ നിങ്ങളെ വഞ്ചിക്കപ്പെടുവാനായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ്.
Because God has given you a book and you despise it.
കാരണം ദൈവം നിനക്ക് ഒരു വചനം തന്നു, വേദപുസ്തകം തന്നു, നീ അതിനെ നിരസിച്ചു.
So I tell people,
ഞാൻ മനുഷ്യരോട് പറയും,
fullness of the Holy Spirit,
പരിശുദ്ധാത്മാവിന്റെ നിറവ്.
What is the mark?
അതിന്റെ അടയാളം എന്താണ്?
I will not go to Acts.
ഞാൻ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് പോകില്ല.
I'll go to the epistles.
ഞാൻ ലേഖന ഭാഗത്തേക്ക് പോകും.
The teaching of the Holy Spirit.
പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠിപ്പിക്കല്.
When the Holy Spirit is poured out, what happens?
പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പകർന്നപ്പോൾ എന്ത് സംഭവിച്ചു?
Romans 5:5.
റോമാലേഖനം 5:5.
The love of God,
ദൈവത്തിന്റെ സ്നേഹം,
is poured in our hearts through the Holy Spirit given to us.
നമുക്ക് നൽകിയപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്നു.
We begin to love people.
നമ്മൾ ദൈവത്തെ സ്നേഹിപ്പാനായിട്ട്,
God and people,
മനുഷ്യരെയും ദൈവത്തെ ഒരുപോലെ സ്നേഹിപ്പാനായിട്ട് തുടങ്ങുന്നു.
And of course the Holy Spirit controls our tongue.
അതേസമയം തന്നെ പരിശുദ്ധാത്മാവ് നാവിനെയും നിയന്ത്രിക്കും.
As I told you yesterday,
ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ,
I used to get angry.
ഞാൻ കോപിഷ്ഠനാകുന്ന ഒരു കാലമുണ്ടായിരുന്നു.
But when God filled me with the Holy Spirit,
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചതിനു ശേഷം,
He began to control my mother tongue and not just give me other tongues.
അത് എന്റെ മാതൃഭാഷയെ നിയന്ത്രിക്കാനും അല്ലാതെ അന്യഭാഷയെ അല്ല അവിടെ നിയന്ത്രിക്കാൻ തുടങ്ങിയത്.
ഇഫ് യു ഗോട്ട് അതർ ടങ്സ് ബട്ട് യു കനോട്ട് കൺട്രോൾ യുവർ മദർ ടങ്.
നിനക്ക് അന്യഭാഷാ ഭാഷണം ഉണ്ടപ്പോൾ തന്നെ നിന്റെ മാതൃഭാഷയെ നിനക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എങ്കിൽ,
ഐ സീരിയസ്ലി ഡൗട്ട് വെദർ ഇറ്റ് ഇസ് ഹോളി സ്പിരിറ്റ്.
എനിക്ക് യഥാർത്ഥ പരിശുദ്ധാത്മാവാണോ നീ പ്രാപിച്ചിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയം.
ഐ എം നോട്ട് സെയിങ് ഇറ്റ് ഇസ് ഈവൽ സ്പിരിറ്റ്, ഇറ്റ് മേ ബി യുവർ ഓൺ ഹ്യൂമൻ സ്പിരിറ്റ്.
അത് വൈശാചികമായ ഒരു ആത്മാവാണെന്ന് ഞാൻ പറയത്തില്ല, അത് നിന്റെ തന്നെ ആത്മാവായിരിക്കും. അത്
ഐ കുഡ് നോട്ട് കൺട്രോൾ മൈ ടങ്.
എനിക്ക് എന്റെ നാവിനെ നിയന്ത്രിക്കാൻ, മാതൃഭാഷയെ നിയന്ത്രിപ്പാൻ കഴിയുന്നില്ല.
That's what happened when I was filled with the Holy Spirit.
ഞാൻ പരിശുദ്ധാത്മാവിൽ നിറയുന്നതുവരെ എന്റെ ജീവിതത്തിൽ അതായിരുന്നു കാര്യം.
Now I can control my mother tongue.
ഇന്ന് എന്റെ മാതൃഭാഷയുടെ നാവിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും.
And I also speak in other tongues.
അതുപോലെ തന്നെ ഞാൻ അന്യഭാഷയിലും സംസാരിക്കും.
But the proof it is that other tongues is genuine is that I can control my mother tongue.
എന്റെ അന്യഭാഷ എന്നുള്ളത് യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവിലുള്ളതാണെന്നുള്ള തെളിവ്, അതിന്റെ പരിശോധനയ്ക്കുള്ള തെളിവ് എന്ന് പറഞ്ഞാൽ എന്റെ മാതൃഭാഷയെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയും.
Because the Holy Spirit fills my heart with love, and when you have love you can not speak evil to other people.
പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ നിറയുമ്പോൾ, ദൈവസ്നേഹം എന്റെ ഉള്ളിൽ നിറയുമ്പോൾ മറ്റുള്ളവരോട് തിന്മയായിട്ടുള്ളത്, കോപിഷ്ഠത്തിൽ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല.
So much of confusion has come because people get a doctrine out of Acts of the Apostles.
അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നുള്ള ഒരു ഉപദേശ രൂപത്തെ ജനങ്ങൾ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ കുഴച്ചിലുകൾക്കെല്ലാം കാരണം.
Look at this baptism in the name of Jesus only. Where did they get it from?
എവിടെ നിന്നാണ് യേശുവിന്റെ നാമത്തിൽ മാത്രമുള്ള ആ ഒരു സ്നാനത്തെ,
which has led to the denial of the Trinity.
അത് ത്രിത്വത്തിനെ നിരസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ വന്നു.
It has come to that. Because they don't take the plain teaching of Jesus baptized in the name of the Father, Son and Holy Spirit.
എന്തുകൊണ്ടാണ് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പീൻ എന്ന് യേശുവിന്റെ കൽപ്പന എടുക്കാത്തത്?
But they say, why does it say they baptized in the name of Jesus Christ?
Apostle പ്രവൃത്തികളിൽ യേശുവിന്റെ നാമത്തിൽ അവർ സ്നാനപ്പെടുത്തി എന്ന്
പറയുന്നു. Because they identified the Son as Jesus Christ.
കാരണം അവർ ദൈവത്തിന്റെ പുത്രനായിട്ട് അവനെ അറിഞ്ഞിരുന്നതുകൊണ്ടാണ്.
I know in a country like India.
ഇന്ത്യ എന്നുള്ള ആ ഒരു രാജ്യത്തിൽ
if I baptize an, a Hindu person in the name of the Father, Son and Holy Spirit.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരു ഹിന്ദു വ്യക്തിയെ ഞാൻ സ്നാനപ്പെടുത്തുന്നെങ്കിൽ
his parents will say that's okay.
അവന്റെ മാതാപിതാക്കൾ പറയുമ്പോൾ കുഴപ്പമില്ല.
What he means is Brahma, Vishnu and Shiva.
അവർ അവനെന്താണ് ഉദ്ദേശിച്ചാൽ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നുള്ള കാര്യമാണ് അവർ.
That is Father, Son and Holy Spirit.
അതാണ് പിതാവ് പുത്ര പരിശുദ്ധാത്മാവ്.
So don't worry, you're still a Hindu.
കുഴപ്പമില്ല, നീ ഇപ്പോഴും ഒരു ഹിന്ദു തന്നെയാണ്.
Do you know how I baptize?
അറിയുമോ ഞാൻ എങ്ങനെയാണ് അവിടെ സ്നാനം കഴിപ്പിക്കുന്നത്?
I baptize a person.
ഞാൻ ഇങ്ങനെയാണ്.
I say I baptize you in the name of the Father.
ഞാൻ പറഞ്ഞു ഞാൻ നിന്നെ പിതാവിന്റെ നാമത്തിൽ
സ്നാനം. And the name of the Son, the Lord Jesus Christ.
പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ
സ്നാനം. And the Holy Spirit.
അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ നാമം.
Sorry, it's not Brahma, Vishnu and Shiva.
അത് ബ്രഹ്മാവോ വിഷ്ണുവോ ശിവനോ അല്ല. ക്ഷമിക്കണം.
It is Jesus Christ the Son.
അതെ. പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്.
That is why meaning of being baptized in the name of Jesus Christ.
അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നത്.
It is obeying Jesus command to baptize in the name of the whole Trinity, Father, Son and Holy Spirit.
ത്രിത്വത്തിന്റെ മുഴുവന്റെയും ആ അർത്ഥത്തിൽ വേണം സ്നാനം കഴിപ്പിക്കുന്ന. ദൈവത്തിന്റെ കൽപ്പനയാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
There is no contradiction in scripture.
തിരുവചനത്തിലെ ഒരു വൈരുദ്ധ്യതയുമില്ല.
If you read it carelessly, there are so many contradictions.
നിങ്ങൾ ശ്രദ്ധാപൂർവം അല്ലാതെ വായിച്ചാൽ അവിടെ ധാരാളം വൈരുദ്ധ്യങ്ങളുണ്ട്.
But when you read it carefully, there is no contradiction.
ശ്രദ്ധയോടെ വായിച്ചാൽ ഒരു വൈരുദ്ധ്യാത്മകതയും നമുക്ക് അവിടെ
കാണാൻ സാധിക്കില്ല. So it's the love of God that has to be shed abroad in our hearts through the Holy Spirit.
ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ പകർന്ന പരിശുദ്ധാത്മാവിനാലാണ് നമുക്ക്
ലഭിക്കുന്നത്. Filled with the Holy Spirit.
നമ്മൾ പരിശുദ്ധാത്മാവ്
നിറയും. Love God with all of our heart.
നമ്മുടെ ഹൃദയത്തിന്റെ മുഴുവൻ ഹൃദയത്തോടെ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം.
Whole heart.
പൂർണ്ണ ഹൃദയത്തോടെ.
And our neighbor is ourselves.
നമ്മളെ തന്നെയും നമ്മുടെ അയൽവാസിയെയും
our fellow Christians as Jesus loved us.
കൂടെയുള്ള ക്രിസ്ത്യാനികളെ സഹോദരന്മാരെ യേശുക്രിസ്തു അവരെ സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കാം.
So
അപ്പോൾ
how can we love God with all our heart?
നമ്മുടെ മുഴുവൃദയത്തോടെ ദൈവത്തെ നമുക്ക് എങ്ങനെയാണ്
സ്നേഹിക്കുന്നത്? So many things are dependent on this.
അതിനെ അടിസ്ഥാനമാക്കി ധാരാളം കാര്യങ്ങൾ ഉണ്ട്.
We saw that in the last session.
നമ്മൾ കഴിഞ്ഞ സെഷനിൽ അത് കണ്ടു.
All things work together for good only for certain people.
ചില വ്യക്തികൾക്ക് മാത്രമാണ് എല്ലാ കാര്യവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്.
Those who love God with all their heart.
അവരുടെ ഹൃദയത്തോണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്.
Not for everybody.
എല്ലാവർക്കും അല്ല.
All things work together for good for those who love God.
എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമാണ്.
So it's very important to love God with all my heart.
പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് വളരെ ഗൗരവമായ കാര്യമാണ്.
If I do that,
ഞാൻ അത് ചെയ്യുന്നവനാണെങ്കിൽ
every single thing that happens in my life will work for my good.
എല്ലാ കാര്യവും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്റെ നന്മയ്ക്കായിട്ടാണ്.
The evil that people do to me, the good that people do to me, everything will work for my good.
ജനങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്ന നന്മയും തിന്മയും എല്ലാം എന്റെ നന്മയ്ക്കായിട്ടാണ്.
Romans 8:28 is an amazing verse.
റോമാലേഖനം 8:28 വളരെ മനോഹരമായ ഒരു വാക്യമാണ്.
You cannot defeat a person who is living in that verse.
ആ വാക്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ അസാധ്യമാണ്.
Whatever evil you do to him, it will work for his good.
എന്ത് തിന്മ ചെയ്താലും അവന് നന്മയായിട്ട് അത് പരിണമിക്കും.
You take the story of Joseph.
ജോസഫിന്റെ കഥ.
He was not even in the new covenant.
പുതിയ നിയമത്തിലെ ഒരു വ്യക്തി പോലും അല്ല.
But all the evil people did to him worked for his good.
എന്നാൽ അവന്റെ സഹോദരന്മാർ അവനു വേണ്ടി ചെയ്തിരുന്ന എല്ലാ തിന്മയും അവന് നന്മയായി ഭവിച്ചു.
His brothers sold him off to Egypt.
ആ മിസ്രയീമർക്കായിട്ട് അടിമയായിട്ട് അവനെ വിറ്റു.
That is the place God wanted him to go.
അവിടെയാണ് ദൈവം അവൻ പോകാനായിട്ട് നിശ്ചയിച്ചിരുന്ന ഇടം.
Potiphar's wife put him in jail.
പോത്തിഫറിന്റെ ഭാര്യ അവനെ ജയിലിൽ അടച്ചു.
But that's where he met Pharaoh's butler.
അതുകൊണ്ടാണ് അവൻ ആ ഫറവോന്റെ വാനപാത്രവാഹകനെ അവിടെ കണ്ടുമുട്ടിയത്.
They were all doing good to him.
അവരെല്ലാം അവന് നന്മ ചെയ്തവരാണ്.
It looked like bad.
എന്നാൽ നമ്മൾ നോക്കുമ്പോൾ അത് തിന്മയായിട്ട്.
But finally it brought him to the throne.
എന്നാൽ അവസാനം അവൻ ആ ഫറവോന്റെ രണ്ടാമനായിട്ട് വാണു.
Much more in the New Testament.
പുതിയ നിയമത്തിൽ അതിനേക്കാളും പഴയ നിയമത്തിലെല്ലാം ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ
മാത്രം.
എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് ആ തത്വം നമ്മുടെ ജീവിതത്തിൽ പ്രയോഗമാകാം.
If you love God, everything that people do will work for your good.
ദൈവത്തെ സ്നേഹിക്കുന്നവനാണ് നീ എങ്കിൽ ജനങ്ങൾ എന്തിന്റെ നേരെ ചെയ്താലും അതിന്റെ നന്മയ്ക്കാണ്.
You know, in India we have a filter, water filter called AquaGuard.
ഇന്ത്യയിൽ ഞങ്ങൾക്ക് ഒരു വെള്ളം അരിക്കുന്ന അക്വാഗാർഡ് എന്ന് പറയുന്ന ഒരു വാട്ടർ ഫിൽറ്റർ ഉണ്ട്.
And these people who sell it will come and demonstrate it to you.
അത് വിൽക്കുന്ന ആ സെയിൽസ്മാൻമാർ അവിടെ വന്ന് നിങ്ങൾക്ക് അത് പ്രദർശിപ്പിച്ച് കാണിക്കും.
They say, see now.
അവർ പറയും നോക്കുക,
ഇപ്പോ ദിസ് ഡർട്ടി വാട്ടർ ഹിയർ,
ഒരിടത്ത് അവർ മലിനജലം ഒഴിക്കുന്നു,
ദിസ് ക്ലീൻ വാട്ടർ കംസ് ഔട്ട് ഹിയർ,
അവിടെ ശുദ്ധമായ ജലം പുറത്തു വരുന്നു,
ഇപ്പോ ദിസ് ഗുഡ് വാട്ടർ ഹിയർ,
അവർ വീണ്ടും ആ ജലം കൂടി
ഒഴിക്കും, നോ പോർ ദി ക്ലീൻ വാട്ടർ ഹിയർ,
അവിടെ ശുദ്ധമായ ജലം കൂടി ഒഴിക്കുന്നു,
ക്ലീൻ വാട്ടർ കംസ് ഔട്ട്,
അവിടെ ശുദ്ധജലം തന്നെ മടങ്ങി വരുന്നു,
വാട്ട് എവർ യു പോർ,
അവിടെ നീ എന്തൊഴിച്ചാലും
ഡർട്ടി വാട്ടർ, ക്ലീൻ വാട്ടർ, ക്ലീൻ വാട്ടർ,
മലിനജലവും ശുദ്ധജലം ഒഴിച്ചാലും ശുദ്ധജലം നിനക്ക് കിട്ടും.
സോ ഐ സീ റോമൻസ് 8:28 ഇസ് ലൈക്ക് ദ അക്വാഗാർഡ് ഓഫ് അവർ ക്രിസ്ത്യൻ ലൈഫ്.
റോമൻ 8:28 എന്ന് പറയുന്നത് അക്വാഗാർഡ് പോലെയാണ് ക്രിസ്ത്യ ജീവിതത്തിൽ.
Somebody does something good to me,
ചിലത് എനിക്ക് നന്മ ചെയ്യുന്നു,
ഇറ്റ് കംസ് ഔട്ട് ഗുഡ്,
അത് നന്മയായിട്ട് കടന്നു.
Somebody does something evil to me,
എനിക്ക് തിന്മയായിട്ട് ചിലത് ചെയ്യുന്നു,
that also comes out good,
അതും നന്മയായിട്ട് എനിക്ക് വർക്കാട് തരുന്നു.
What a wonderful life,
എത്ര മനോഹരമായ ഒരു ജീവിതം.
There's only one thing that must be inside this machine.
ഈ മെഷീനിനുള്ളിൽ ഈ യന്ത്രത്തിനുള്ള ഒരേ ഒരു കാര്യം മാത്രം.
You've got to love God with all your heart.
നിന്റെ മുഴുവൻ ഹൃദയത്തോടെ നീ ദൈവത്തെ സ്നേഹിക്കുക.
What a wonderful life yours will be if you just fulfill this one condition.
ഈ ഒരു ഒരേ ഒരു തത്വം, മുഴുവൻ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിച്ചാൽ നിന്റെ ജീവിതത്തിൽ എത്ര മനോഹരമായ ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കാം.
So many Christians are missing it.
പല ക്രിസ്ത്യാനികൾക്കും ഇത് നഷ്ടമായി കൊണ്ടിരിക്കുന്നു.
I tell you honestly, most believers I have met do not love God with all their heart.
സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ, ഞാൻ കണ്ടിട്ടുള്ള പല വിശ്വാസികളും എന്ന് പറയുന്നവർ പോലും മുഴുവൻ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല.
I am not fooled by all their clapping and shouting and yelling and all that.
അവരുടെ കൈകൊട്ടലും ഉയർച്ചുള്ള സംസാരങ്ങളും സ്തോത്രങ്ങളും കേൾക്കുമ്പോൾ ഞാൻ കബളിപ്പിക്കപ്പെട്ടു പോകുന്നവനുമല്ല.
I want to see if they keep the commandments.
അവർ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവരാണോ എന്ന് എനിക്ക്.
You love me, keep my commandments.
ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിന്റെ കൽപ്പനകളെ.
Now I find there are two or three things that will help us to love God with all our heart.
നമ്മുടെ മുഴുവൻ ഹൃദയത്തോടുകൂടി പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിപ്പാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളെ സഹായിക്കും.
So let me just mention three things.
മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു.
It's easy to remember.
ഓർക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള
കാര്യം. How to love God with all my heart.
മുഴുവൻ ഹൃദയത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ എനിക്ക് എങ്ങനെ ദൈവത്തെ സ്നേഹിക്കാം.
So that all the promises in scripture which are for such people will come to me.
അങ്ങനെയുള്ളവർക്കായിട്ട് തിരുവചനത്തിൽ വാഗ്ദത്തങ്ങൾ എല്ലാം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും.
And I want to tell you almost all the promises in the New Testament are for those who love God with all their heart.
മുഴുവൻ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് പുതിയ നിയമത്തിലെ എല്ലാ വാഗ്ദത്തങ്ങളും കൂടി ഞാൻ പറയട്ടെ.
If you have prayed and tried to claim some promises it didn't work for you.
നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ചില വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സത്യമായി തീർന്നിട്ടില്ല എങ്കിൽ.
Because you didn't fulfill the condition.
കാരണം നിങ്ങൾ ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിട്ടില്ല.
Romans 8:28 is only for those who love God with all their heart.
റോമരട്ടിന്റെ 28 പറയുന്ന ആ ഒരു കാര്യം മുഴുവൻ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്.
And then you will never grumble or complain.
അപ്പോൾ നിങ്ങൾ ഒരിക്കൽ പോലും
പൊറുപ്പ് You'll give thanks for everything.
എല്ലാറ്റിനായിട്ട് നിങ്ങൾ എപ്പോഴും
You will rejoice always.
നിങ്ങൾ എല്ലായ്പ്പോഴും സന്തോഷിക്കും.
It all depends on this thing finally you must love God with all your heart.
നിന്റെ മുഴുവൻ ഹൃദയത്തോടെ നീ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവയെല്ലാം.
Okay, here's the number one way by which we can grow in our love for the Lord.
ആദ്യമായിട്ട് നമ്മുടെ ദൈവസ്നേഹത്തിൽ നമുക്ക് വളരുവാനായിട്ടുള്ള ആദ്യ പടി ഇവിടെ നമുക്ക് കാണാം.
1 John chapter 4.
1 യോഹന്നാൻ 4ാം അധ്യായം.
And verse 19.
ഒന്ന് യോഹന്നാൻ 4:19.
We love him because he first loved us. 1 John 4:19.
അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. ഒന്ന് യോഹന്നാൻ 4:19.
So how can love come in our heart?
അപ്പോൾ എങ്ങനെയാണ് സ്നേഹം നമ്മുടെ ഉള്ളിൽ വരുന്നത്?
The more I understand how much he loved me, the more I will love him.
എത്രത്തോളം അവൻ എന്നെ സ്നേഹിച്ചു എന്ന് ഞാൻ മനസ്സിലാകുമ്പോൾ അത്രത്തോളം ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കും.
Less I understand how much he loved me, the less I will love the Lord.
യേശുക്രിസ്തു എന്നെ എത്രത്തോളം കുറച്ചാണ് സ്നേഹിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ അത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ നിന്നും എന്നെയും പിന്നോട്ട് വരും.
സോ ദ ലോർഡ് മേ ഹാവ് ലവ്ഡ് us a fantastic amount.
യേശുക്രിസ്തു നമ്മളെ വളരെ വില കൊടുത്ത് വലിയ സ്നേഹമാണ് നമ്മളെ സ്നേഹിച്ചത്.
But if I know only small portion of that,
എന്നാൽ ആ മുഴുവൻ പ്രവൃത്തിയുടെയും അല്പഭാഗം മാത്രം ഞാൻ മനസ്സിലാക്കുന്നവരാണെങ്കിൽ,
I love the Lord only that small bit.
അതേ അളവിൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുകയുള്ളൂ.
I heard a beautiful story once. I'm sure you probably have heard that. It's a very well known story.
നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്. ഞാൻ ഒരിക്കൽ കേട്ട ഒരു കഥ ഞാൻ പറയട്ടെ.
Of a little girl,
ഒരു ചെറിയ പെൺകുട്ടി,
who looked at her mother,
അവളുടെ അമ്മയെ നോക്കിയിട്ട്
said, "Mummy, I love everything about you."
അമ്മേ, ഞാൻ നിന്നെ എല്ലാ കാര്യത്തിലും
Your face is so beautiful.
നിന്റെ മുഖം വളരെ മനോഹരമാണ്.
You're so kind.
നീ വളരെ ദയയുള്ളവളാണ്.
But your hands are so ugly and black.
നിന്റെ കരങ്ങൾ നോക്കുമ്പോൾ അത് മലിനമായിരിക്കുന്നു, കറുത്തിരിക്കുന്നു.
They're full of scars and dirty and black.
അതിലെല്ലാം മലിനമായിരിക്കുന്നു, അവിടെല്ലാം വീറലുകളും പിണ്ടലുകളും കീറലുകളും.
One part of your body I don't like.
നിന്റെ ശരീരത്തിന്റെ ആ ഭാഗം എനിക്ക് അല്പം പോലും ഇഷ്ടമല്ല.
I don't like you touching me with your
ഞാൻ നിന്നെ അവിടെ നിന്റെ കരത്തിൽ തൊടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
Then the mommy said, I'll tell you a story.
അപ്പോൾ അമ്മ പറഞ്ഞു, ഞാനൊരു കഥ പറയാം മകളെ.
When you were a little girl,
നിങ്ങൾ നീ ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നപ്പോൾ,
one day you went near the fire and your clothes caught fire.
നീ ആ ഒരു തീയുടെ അടുത്തേക്ക് പോകുമ്പോൾ നിന്റെ അടുക്കളയിൽ നീ കടന്നു പോവുകയും നിന്റെ വസ്ത്രത്തിന് അവിടെ തീ പിടിക്കുകയും ഉണ്ടായി.
And you screamed.
നീ അവിടെ കിടന്ന് നിലവിളിച്ചു.
And I ran.
ഞാൻ ഓടി വന്നു.
And I had nothing else with which to put out the flame except my hands.
അത് ആ തീ അണയ്ക്കുവാനായിട്ട് എന്റെ ഈ കരമല്ലാതെ മറ്റൊന്നും അവിടെ ഇല്ലായിരുന്നു.
And I beat the flame down.
ഞാൻ ആ തീ അണയ്ക്കാനായിട്ട് എന്റെ കരം കൊണ്ട് നിന്റെ വസ്ത്രത്തിൽ അടിക്കുകയുണ്ടായി.
And your body did not get scarred.
അതുകൊണ്ട് നിന്റെ ശരീരത്തിന് അവിടെ ആ മുറിവുകൾ ഉണ്ടായില്ല.
But my hands got scarred.
എന്നാൽ എന്റെ ഈ കരം ഈ അവസ്ഥയിലായി.
The whole attitude of that girl changed.
ആ പെൺകുട്ടിയുടെ മുഴുവൻ മനോഭാവവും അത് കേട്ടപ്പോൾ മാറി.
She kissed her mother's hand.
അവൾ അമ്മയുടെ കരങ്ങളെ ചുംബിച്ചു.
Said, "Mommy, I love your hands more than any other part of your body."
നിന്റെ ശരീരത്തിന്റെ ഏത് ഭാഗത്തേക്കാൾ ഉപരിയായിട്ട് അമ്മേ ഞാൻ നിന്റെ കരങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ആ പെൺകുട്ടി
പറഞ്ഞു.
ആ സത്യം അവൾക്ക് അറിയില്ലായിരുന്നു.
That is how many Christians are.
അങ്ങനെയാണ് പല ക്രിസ്ത്യാനികളും ഇപ്പോൾ.
They don't know how much Jesus loved them.
യേശുക്രിസ്തു നിങ്ങളെ എത്രത്തോളം സ്നേഹിച്ചു എന്ന് പലർക്കും അവർക്ക് അറിയില്ല.
They love him but just a little bit.
അവർ ചില ഭാഗങ്ങൾ മാത്രം ചില അല്പം അളവിൽ യേശുവിനെ സ്നേഹിക്കുന്നു.
You know, because most of us we've only seen pictures and been told of his hanging on the cross.
യേശുക്രിസ്തു കാൽവരിയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പടങ്ങളും അങ്ങനെയുള്ള പടിപ്പീലികളുമാണ് നമ്മൾ
കേട്ടത്. That's also a great demonstration of love.
അത് സ്നേഹത്തിന്റെ വലിയൊരു പ്രദർശനമാണ്.
You know, to die there, to be put to shame publicly.
ആ പരസ്യമായിട്ട് കൂത്തുകാഴ്ചയായിട്ട് പരിഹാസപാത്രമായി തൂങ്ങിക്കിടക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്.
In my early days when I was 22, 23 years old, that's what really moved me.
22, 23 വയസ്സുള്ള യുവാവായിരുന്നപ്പോൾ എന്റെ ഹൃദയത്തെ പിടിച്ചുലക്കിയ യേശുവിന്റെ സ്നേഹം അതായിരുന്നു.
Lord, how much you love me.
കർത്താവേ, നീ എന്നെ എത്രത്തോളം സ്നേഹിച്ചു.
You were not ashamed to hang in an underwear there on public, everybody laughing at you.
അവിടെ ഒരു അടിവസ്ത്രം മാത്രമിട്ട് പരസ്യമായിട്ട് എന്നെ സ്നേഹിച്ചതിനാൽ നീ കാൽവരിയിൽ ക്രൂശിൽ തൂങ്ങിയല്ലോ കർത്താവേ.
And if you were not ashamed of me,
എന്റെ കാര്യമോർത്ത് നിനക്ക് അല്പം പോലും ലജ്ജയില്ലായിരുന്നു.
I will not be ashamed of you.
നിനക്കായിട്ട് ഞാൻ ലജ്ജ കൂടാതെ പ്രവർത്തിക്കും.
That is why in my place of work when I was in the Navy, I decided to be a bold witness for Jesus Christ.
എന്റെ പ്രവൃത്തി മേഖലയായിരുന്ന നേവിയിലെ ആ യേശുക്രിസ്തുവിന് വേണ്ടി ശക്തനായ ഒരു സാക്ഷിയായി നിൽപ്പാനായിട്ട് എന്നെ സഹായിച്ചത് ഈ ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ്.
Because of that I lost promotions and I lost many things.
അതുകൊണ്ട് എനിക്ക് പല പ്രൊമോഷനും നഷ്ടപ്പെട്ടു, പല ഭൗതികമായ നേട്ടങ്ങളും എനിക്ക് നഷ്ടമായി.
Inconveniences, they would transfer me away from one place.
ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അവരെന്നെ ട്രാൻസ്ഫർ ചെയ്ത് എന്റെ ജീവിതത്തെ ദുസ്സഹമാക്കി.
Okay, you can do all that, but I'm not ashamed of Jesus Christ.
ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, എന്നാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അല്പം പോലും ആ ലജ്ജിക്കയില്ല.
I was not ashamed to have verses written on my scooter.
എന്റെ സ്കൂട്ടറിന്റെ മേൽ വലിയ ദൈവത്തിന്റെ വാക്യങ്ങൾ എഴുതുന്നതിൽ എനിക്ക് ലജ്ജയില്ലായിരുന്നു.
I was not ashamed to stand outside the naval base and preach the gospel.
നേവൽ ബേസിന്റെ പുറത്തു നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നതിൽ എനിക്ക് ലജ്ജയില്ലായിരുന്നു.
Even though all my sailors, junior sailors, senior officers would laugh at me.
എന്നെ നോക്കി എന്റെ സീനിയർ ഓഫീസേഴ്സും ജൂനിയർ ഓഫീസേഴ്സും എന്നെ കളിയാക്കുമ്പോൾ,
only one thing that helped me.
ഒരു കാര്യം മാത്രം അതിലൂടെ എനിക്ക്
സഹായമായി. Lord Jesus, you were not ashamed to hang there in an underwear on the cross.
ഒരു അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് ആ കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ച യേശുവേ, നീ എത്രത്തോളം എന്നെ സ്നേഹിച്ചു.
never be ashamed of you.
നിനക്ക് വേണ്ടി ലജ്ജ വഹിപ്പാനായിട്ട് ഞാൻ ഒരിക്കൽ പോലും ഞാൻ വിമുഖത കാട്ടുകയില്ല.
I will love you.
ഞാൻ നിന്നെ മുഴുവൻ ഹൃദയത്തോടെ
And you know, I used to meditate on how the nails must have hurt him.
ആ അവന്റെ കരങ്ങൾ കൂടി ആണികൾ പാഞ്ഞപ്പോൾ എത്രത്തോളം അവൻ ആ വേദന അനുഭവിച്ചു എന്ന് ഞാൻ
ചോദിച്ചു.
ആ മുൾക്കിരീടം അവന്റെ തലയിൽ ആഞ്ഞടിക്കുമ്പോൾ, ആ ചാട്ടവാറുകൊണ്ട് ആഞ്ഞടിക്കുമ്പോൾ,
Lord, that was all for me.
എത്രത്തോളം വേദന അവൻ എനിക്കായിട്ട് സഹിച്ചു എന്ന് ഞാൻ അവനെ ക്രൂശിൽ തറച്ചത് ആ ആണികളല്ല, എന്റെ പാപമാണ് എന്ന് ഞാൻ ആ ധ്യാനിക്കുമായിരുന്നു.
I used to think it was I who was nailing those nails into his hands.
അവന്റെ കരങ്ങളിലേക്ക് ആണികൾ അടിച്ചു കയറ്റിയത് ഞാനാണ്, എന്റെ കരങ്ങളാണ് അത് ഉപയോഗിച്ചത്, എന്റെ പാപമാണ് അതിന്റെ കാരണം.
I mean, it's easy to say he died for the sins of the world, but I made it personal.
അത് ലോകത്തിന്റെ പാപങ്ങൾക്കായിട്ട് യേശുക്രിസ്തു മരിച്ചു എന്ന് പറയുന്നത് എളുപ്പമാണ്, എന്നാൽ എന്റെ പാപങ്ങൾക്കായിട്ട് ഞാൻ അതിനെ എടുക്കുകയുണ്ടായി.
And I say, Lord, you sacrificed so much for me.
ഞാൻ പറഞ്ഞു, കർത്താവേ, നീ എനിക്കായിട്ട് ത്യാഗം ധാരാളം സഹിച്ചല്ലോ.
I give you my word, all of my life I will sacrifice anything for you.
നിനക്കായിട്ട് ഞാൻ എന്റെ വാക്ക് തരുന്ന എന്റെ ജീവിതത്തിൽ ഏത് അവസാനം വരെ ഞാൻ നിനക്കായിട്ട് എന്തും നൽകുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു.
I'm willing to quit my job.
ഞാൻ എന്റെ ജോലി ഉപേക്ഷിക്കാൻ
തയ്യാറാണ്. I'm willing to give up my convenience.
ഞാൻ എന്റെ സൗകര്യങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാണ്.
I never seek for anything. I want to love you and serve you.
ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കാതെ നിന്നെ സേവിക്കും, നിനക്കായിട്ട് ജീവിക്കും.
And I feel like that even today.
ഞാൻ ഇന്നും അങ്ങനെ തന്നെയാണ്.
Even after 52 years.
32 വർഷങ്ങൾക്ക് ശേഷവും.
But as I grew in the Christian life.
എന്നാൽ എന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ വളർന്നു വന്നപ്പോൾ.
The Lord began to show me more aspects of his love for me.
അവനെ എന്നോടുള്ള സ്നേഹത്തിന്റെ പല പല മേഖലകളും അവൻ എന്നെ കാണിച്ചു
തരുവാനായിട്ട്.
അതെനിക്ക് വളരെ അത്ഭുതം കാര്യങ്ങളായിരുന്നു.
Jesus said the Holy Spirit will take of mine and show it to you.
ആ യേശുക്രിസ്തു പറയുകയുണ്ടായി, പരിശുദ്ധാത്മാവ് എന്നിൽ നിന്നും എടുത്ത് നിന്നെ കാണിച്ചു തരുമെന്ന്.
And it's one of the results of being filled with the Holy Spirit.
പരിശുദ്ധാത്മാവ് നിറയുന്നതിന്റെ ഒരു ഫലത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്.
That's why I tell everybody, you must be filled with the Holy Spirit.
അതുകൊണ്ടാണ് എല്ലാവരോടും ഞാൻ ഉത്സാഹിപ്പിക്കുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറയണം.
Love of God fill your heart.
ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയും.
What does that mean?
അതെന്താണ് അർത്ഥമാക്കുന്നത്?
That means he will give you a revelation of the love of God in your heart.
നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് നൽകുകയുണ്ടാവും.
That's what happened to me.
അതാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്.
Before I was filled with the Holy Spirit, I did not know the love of God so much.
യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ സ്നേഹം ഞാൻ പരിശുദ്ധാത്മപൂർണനാകുന്നതിന് മുൻപ് എനിക്ക് അറിയില്ലായിരുന്നു.
I knew only this outward love where he died and hung unashamed for me and all that.
അവൻ എനിക്കായിട്ട് നിന്നെ സഹിക്കുകയും കാൽവരി ക്രൂശിൽ മരിക്കുകയും ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് അല്പം ഒരു അറിവ് മാത്രമാണ്.
But the deep inner love he had for me, I never knew.
എന്നാൽ എനിക്ക് എന്നോട് വ്യക്തിപരമായിട്ട് അവന് ഉണ്ടായിരുന്ന ആ ആഴമേറിയ സ്നേഹം എനിക്ക്
അതിനുശേഷം
പരിശുദ്ധാത്മാവിൽ ഞാൻ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്കത് വെളിപ്പെടുത്തി തരുവാൻ തുടങ്ങി.
And then the Lord began to show me this.
അപ്പോൾ ദൈവം എന്നെ കാണിക്കാൻ തുടങ്ങി.
Why did Jesus struggle for 1 hour in Gethsemane?
എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ഒരു മണിക്കൂർ ഗെത്സമന തോട്ടത്തിൽ ആ വിയർത്തൊളിച്ചു എന്നത് എനിക്ക് മനസ്സിലായി.
Oh Father, take this cup away from me.
ഇതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമേ എന്ന് എന്തുകൊണ്ടാണ് അവൻ പ്രാർത്ഥിച്ചത്?
Take it away from me.
എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ.
Matthew 26:39, you know that verse.
മത്തായി 26:27
39ാമത്തെ വാക്യം. If it is possible.
കഴിയുമെങ്കിൽ ഈ
പാനപാത്രം. Let this cup pass from me.
ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുക്കണമേ.
And he verse 40 says he was doing that for 1 hour.
40ാമത്തെ വാക്യത്തിൽ പറയുന്നവൻ ഏകദേശം ഒരു മണിക്കൂറോളം അത് ചെയ്തു
വന്നാണ്. 1 hour he was struggling with, should I drink this cup or not drink this cup?
ഒരു നാഴിക ഒരു മണിക്കൂറോളം സമയം ഇത് കുടിക്കണമോ ഈ പാനപാത്രം കുടിക്കണമോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ അവൻ പരീക്ഷിതനായിക്കൊണ്ടിരുന്നു.
I began to meditate on that cup.
ആ പരീക്ഷ, ആ പാനപാത്രം എന്താണെന്ന് ഞാൻ
ധ്യാനിച്ചു. I said, Spirit of God, show me what was this cup that Jesus wanted to avoid.
ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവെ ഈ പാനപാത്രം ഒഴിവാക്കി തരണമേ എന്ന് യേശുക്രിസ്തു പ്രാർത്ഥിച്ചു. ഈ പാനപാത്രം എന്താണെന്ന് ഞാൻ പ്രാർത്ഥിച്ചു.
I knew he is not afraid of physical death.
എനിക്കൊരു കാര്യം മനസ്സിലായിരുന്നു, അവൻ ആ ഭൗതിക ശരീരത്തിൽ മരിക്കുന്നതിന് അവന് ഭയമില്ലായിരുന്നു.
So many thousands of martyrs have gone to the cross and fire and lions, never been afraid of dying for Jesus.
പല രക്തസാക്ഷികളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ക്രൂശിൽ മരിക്കുവാനും സിംഹത്തിന്റെ മുമ്പിൽ എറിയുവാനും അഗ്നിഗിരയാക്കുവാനുമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടപ്പോൾ യേശുവിനെ തന്നെ തന്നെ ആ കാര്യത്തിൽ ഭയമില്ല.
Not afraid of dying on the cross.
കാൽവരി ക്രൂശിൽ മരിക്കുന്നതിന് അവന്
ഭയമില്ല. He was not ashamed of the shame.
അവനാ ലജ്ജയോ അനുഭവിക്കുന്ന കാര്യത്തിലും അവന് ഭയമില്ല.
I know he would have died on Calvary 1,000 times for me if needed.
ആവശ്യമായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി 1,000 വട്ടം അവൻ മരിക്കാൻ തയ്യാറായിരുന്നു എന്നും എനിക്കറിയാം.
But there was something else he wanted to avoid.
എന്നാൽ അവിടെ അവൻ ഒഴിവാക്കാനായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം
മറ്റൊരു. There are so many theories that people have spun about this cup.
ഈ പാനപാത്രത്തെക്കുറിച്ച് ധാരാളം തിയറികൾ ലോകത്തിൽ ആ വേദശാസ്ത്ര പണ്ഡിതന്മാർ പ്രചരിപ്പിക്കുന്നുണ്ട്.
You cannot understand it unless the Holy Spirit shows you the love of God.
യഥാർത്ഥ ക്രിസ്തുവിന്റെ സ്നേഹം നിനക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താത്തിടത്തോളം നിനക്കത് മനസ്സിലാകത്തുമില്ല.
In the Bible schools they teach Jesus was afraid he would die before his time, so he was trying to save, oh don't save me till I die on the cross.
ആ ബൈബിൾ കോളേജുകളിലൊക്കെ അവർ പഠിപ്പിക്കുന്നത് അവൻ ആ ഗെത്സെമനയിൽ വെച്ച് തന്നെ അവൻ ക്രൂശിൽ കയറുന്നതിന് മുമ്പ് മരിച്ചു പോകുമെന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് അവൻ അങ്ങനെ പ്രാർത്ഥിച്ചത്.
He was didn't have any such fear.
അവൻ അങ്ങനെയുള്ള ഭയങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു.
Now I'll tell you what that cup was.
എന്നാൽ ആ പാനപാത്രം എന്താണെന്ന് ഞാൻ പറയാം.
What was the thing that Jesus valued most in his life?
യേശുക്രിസ്തു തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാഥമികമായിട്ട് ഏറ്റവും ഉന്നതമായിട്ട് വിലമതിച്ചത് എന്താണ്?
It was not his physical life.
അത് അവന്റെ ഭൗതിക ജീവിതമല്ല.
It was not his honor.
അവന്റെ ബഹുമാനം മാനമല്ല.
So we know he was not afraid of shame or dishonor or death.
അവന്റെ മാനം പോകുന്നതോ ലജ്ജ വഹിക്കുന്നതിലോ ഒന്നും അവന് ഭയമില്ലായിരുന്നു.
Jesus valued something tremendously which you and I don't value enough.
നമ്മൾ വിലമതിക്കേണ്ടവണ്ണം വിലമതിക്കാതിരിക്കുന്ന കാര്യങ്ങളെ അവൻ വിലമതിച്ചിരുന്നു എന്നുള്ളതാണ് അതിന്റെ സത്യം.
It was fellowship with his father.
അത് അവന്റെ സ്വർഗസ്ഥനായ പിതാവുമായിട്ടുള്ള കൂട്ടായ്മ.
Which he had from all eternity.
നിത്യതയിലുടനീളം അവൻ ഉണ്ടായിരുന്ന ആ കൂട്ടായ്മ.
We don't understand when I say that because we don't value fellowship with the Father so much.
പിതാവുമായിട്ടുള്ള കൂട്ടായ്മ അത്രത്തോളം നമ്മൾ വിലമതിക്കാത്തത് ഞാനിപ്പോൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകില്ല.
Why do I say that?
എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്?
Because you sometimes commit a sin and you don't confess it immediately.
നിങ്ങൾ ഒരു പാപം ചെയ്തതിനു ശേഷം വളരെ പെട്ടെന്ന് അവിടെ നിങ്ങൾ ഏറ്റു പറഞ്ഞു അതിനെ ഉപേക്ഷിക്കുന്നില്ല.
You get angry with somebody?
നിങ്ങൾ ഒരാളോട് കോപിച്ച് സംസാരിക്കും.
Husband, wife, neighbor, anyone?
ഭാര്യ, ഭർത്താവ്, അയൽവാസി ആരോടെങ്കിലും.
You don't restore fellowship within 1 minute.
ഒരു നിമിഷത്തിനുള്ളിൽ നിങ്ങൾ അവരുമായിട്ട് കൂട്ടായ്മയെ നിരപ്പ് പ്രാപിക്കുന്നില്ല.
How many of you restore fellowship within 1 minute after you get angry with somebody?
ഒരാളോട് കോപിച്ച് സംസാരിച്ചതിന് ഒരു മിനിറ്റിനുള്ളിൽ നിങ്ങൾ എത്ര പേരെ വീണ്ടും യഥാസ്ഥാനപ്പെടുന്നു?
Do you know if you have sinned when you anger you get sin?
നിങ്ങൾ കോപിക്കുമ്പോൾ നിങ്ങൾ പാപം ചെയ്യുന്നു എന്ന് അറിയുന്നു.
Fellowship with the Father is broken at that time whether you know it or not.
പിതാവുമായിട്ടുള്ള ആ കൂട്ടായ്മ നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അവിടെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു.
But you take your own cool time. Sometimes you never apologize for days.
ചിലർ ദിവസങ്ങളോളം ക്ഷമയോദിക്കാതെ അങ്ങനെ കടന്നു പോകുന്നു.
Until you apologize to that person whom you have hurt, your fellowship with the Father is not restored.
നീ മുറിവേൽപ്പിച്ചിരിക്കുന്ന ആ വ്യക്തിയുമായിട്ട് നിരപ്പ് പ്രാപിച്ച് ക്ഷമ ചോദിക്കാത്തടത്തോളവും പിതാവുമായിട്ടുള്ള നിന്റെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്.
It takes 6 months to apologize to your wife. For 6 months you don't have fellowship with the Father.
ആറ് മാസക്കാലം നിന്റെ ഭാര്യയോട് നീ ക്ഷമയോദിക്കാൻ എടുക്കുന്നെങ്കിൽ ആറ് മാസക്കാലം നിനക്ക് പിതാവുമായിട്ട് ബന്ധമില്ല.
You can imagine it, that you have it.
അങ്ങനെ ഉണ്ടെന്ന് നിനക്ക്
ചിന്തിക്കാം. You can be an elder and clap and sing and shout and preach as much as you like.
നീ ഒരു സഭയിലെ മൂപ്പനായിക്കൊണ്ട് കൈയടിച്ച് പാട്ടുപാടി പ്രാർത്ഥിച്ച് നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം.
Tell you in Jesus name you don't have fellowship with God.
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഹോദരാ നിന്നോട് പറയട്ടെ നിനക്ക് പിതാവുമായിട്ടുള്ള കൂട്ടായ്മയില്ല.
Because we have to walk in the light. John says to have fellowship with God.
പിതാവുമായിട്ട് കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമ്മൾ അവൻ ഇരിക്കുന്നത് പോലെ നമ്മൾ വെളിച്ചത്തിൽ
നടക്കണം.
കാരണം അവനിൽ ഇരുട്ടില്ലായിരുന്നു.
And he said when you come with your offering to God and you remember you've hurt somebody, go and settle that first.
നിന്റെ യാഗമർപ്പിക്കാനായിട്ട് നീ കടന്നു വരുമ്പോൾ നീ ആരെങ്കിലും മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ യാഗവസ്തു അവിടെ വെച്ചിട്ട് അവന് പോയി തിരുന്നു കൊള്ളുക എന്നാണ്
ദൈവത്തിന്റെ.
പ്രാർത്ഥിക്കുന്നത് നിർത്തുക.
He will not even accept the money you put in the offering box.
നീ ആ ഭണ്ഡാരത്തിൽ ഇടുന്ന ആ പണം പോലും അവന് വേണ്ട അവനത് അംഗീകരിക്കില്ല.
I told you we don't take an offering in our churches. We don't take it in any of our churches.
ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഒരു സഭകളിൽ പോലും ഞങ്ങൾ സ്തോത്രകാഴ്ച വിരിക്കാറില്ല.
Because people must give secretly and cheerfully and you can't do that when you stick a bag in front of them.
കാരണം രഹസ്യത്തിൽ സന്തോഷത്തോടെ കൊടുക്കുന്ന ആ ഒരു പ്രവൃത്തി നടക്കാത്തതുകൊണ്ട് നിങ്ങൾ ബാഗ് കണക്ട് ചെയ്യുമ്പോൾ എല്ലാവരും കാണുന്നുണ്ട്.
So we keep a box at the back.
അതുകൊണ്ട് ഞങ്ങൾ പിൻഭാഗത്ത് ഒരു പെട്ടി വെക്കും.
And for many years we had this verse on that box.
ആ പെട്ടിയുടെ മേൽ വളരെ വർഷക്കാലം ഞങ്ങളുടെ അതിനുമേൽ ഇങ്ങനെ എഴുതിയിരുന്നു.
First be reconciled to your brother and sister and then give your offering.
നിന്റെ സഹോദരനോടും സഹോദരിയോടും നീ നിരന്നതിനു ശേഷം വന്ന് നിന്റെ നേർച്ച ഇടുക.
That means when the chap is trying to put 50 rupees inside,
50 രൂപ പെട്ടിയിൽ ഇടാനായിട്ട് അവൻ വരുന്നു.
He sees that verse and he puts it back in his pocket.
അവൻ ആ കാര്യം ഇടാൻ വരുമ്പോൾ തന്നെ ഈ വാക്യം കാണും ഉടനെ തന്നെ അവന്റെ പോക്കറ്റിലേക്ക് അതിന് മറക്കിടുന്നു.
Praise the Lord.
ഞങ്ങൾ പറയും കർത്താവേ സ്തോത്രം.
We are more interested in your reconciling with your brother than your 50 rupees.
നിന്റെ 50 രൂപയേക്കാൾ ഞങ്ങൾക്ക് താല്പര്യം നീ നിന്റെ സഹോദരനോട് നിരന്നു കൊള്ളുന്നതാണ്.
That is the mark of true godliness.
അതാണ് യഥാർത്ഥ ദൈവഭക്തി.
The mark of a true church of Jesus Christ.
യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ സഭയുടെ ലക്ഷണം അതാണ്.
Is more interested in relationships being settled than money in the box.
സഹോദരന്മാർ തങ്ങളുടെ ബന്ധങ്ങൾ നിരപ്പാകുന്നതാണ് നിങ്ങളുടെ പണത്തേക്കാൾ ഞങ്ങൾക്ക് ആവശ്യം.
So it's very important. Fellowship is broken and then fellowship with man is broken, fellowship is broken with God also.
മനുഷ്യർ തങ്ങളുടെ കൂട്ടായ്മ വിച്ഛേദിച്ചെങ്കിൽ ദൈവവുമായിട്ട് കൂട്ടായ്മ വിച്ഛേദിക്കുന്നു.
We don't value that, so we can carry on for days. We don't value fellowship with God at all.
ദൈവത്തിന്റെ പിതാവുമായിട്ടുള്ള കൂട്ടായ്മ നമ്മൾ വിലമതിക്കാത്തത് കൊണ്ട് ആ മുറിഞ്ഞ് ആ വിച്ഛേദിച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരിക്കും.
Even in my earlier life it was like that.
എന്റെ പഴയ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയിരുന്നു.
But not now.
എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല.
As I've come closer to God.
ഞാൻ ദൈവത്തിനോട് കൂടുതൽ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു.
I value fellowship with God more than anything else.
പിതാവുമായിട്ട് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ലോകത്തിലേക്ക് ഏറ്റവും വലിയ കാര്യത്തെക്കാൾ ഞാൻ വിലമതിക്കുന്നു.
I'll do anything but I must have fellowship with you.
കർത്താവേ എന്റെ ജീവിതത്തിൽ എന്ത് നഷ്ടമായാലും എനിക്ക് നീയുമായിട്ടുള്ള കൂട്ടായ്മ വേണമെന്ന് ഞാൻ
പറയും. I'm ready to go and fellowship to apologize to a beggar or a child or anybody in the world.
ഈ ലോകത്തിലെ ഏത് വ്യക്തിയോട് ഒരു ഭിക്ഷ യാചിക്കുന്ന യാചകനോടോ ഒരു ചെറിയ കുട്ടിയോടോ പോയി ക്ഷമയോദിപ്പാൻ എനിക്ക് ഒരു മടിയുമില്ല.
Because I'm not perfect. I may make a mistake. I may accidentally say something.
കാരണം ഞാൻ പൂർണ്ണനല്ല. എനിക്ക് തെറ്റുപറ്റാം. ഞാൻ പറഞ്ഞ വാക്ക് ചിലപ്പോൾ തെറ്റിയിരിക്കാം.
But I will restore fellowship immediately.
എന്നാൽ ഞാൻ പെട്ടെന്ന് ആ കൂട്ടായ്മയിലേക്ക് യഥാസ്ഥാനപ്പെടുന്നു.
So Jesus valued fellowship with the Father more than anything else.
യേശുക്രിസ്തു പിതാവുമായിട്ടുള്ള കൂട്ടായ്മ മറ്റെന്തിനേക്കാളും അധികം വിലമതിച്ചു.
He never sinned.
അവൻ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല.
Never any break of fellowship.
കാരണം അവൻ ഒരിക്കൽ പോലും പിതാവുമായിട്ടുള്ള കൂട്ടായ്മ വിച്ഛേദിച്ചിട്ടില്ല.
33.5 years.
33.5 വർഷക്കാലം അവൻ ജീവിച്ചു.
He never sinned because
ഒരിക്കലും അവൻ പാപം ചെയ്തില്ല.
He never wanted to break fellowship with the Father.
കാരണം അവൻ ഒരിക്കൽ പോലും പിതാവുമായിട്ടുള്ള ആ ബന്ധം വിച്ഛേദിപ്പാൻ ആഗ്രഹിച്ചില്ല.
He was nearing the cross.
എന്നാൽ അപ്പോൾ അവൻ ക്രൂശിലേക്ക് നടന്നടുത്തുകൊണ്ടിരിക്കുന്നു.
And he knew it is not just the physical hanging on the cross.
ആ കാൽവറി ക്രൂശിൽ ഞാൻ വെറുതെ തൂങ്ങിക്കിടക്കുന്ന ശാരീരികമായി തൂങ്ങിക്കിടക്കുന്ന
not just the physical death on the cross.
Adha ende bhavadhigamayittu varanam mathramalla.
There was something more deeper than that that he would suffer on the cross.
Adhil aalameriya oru karyam enikku Calvary cruise il anubhavikkanda oru karyam avanu boodhyamayi.
That was a break of fellowship with the Father for 3 hours.
Mahalatha 3 manikkur kaalam pidavumayittulla bandham vichedikkunna oru karyam aanu.
For 6 hours he hung on that cross.
6 manikkur avan Calvary cruise il thooni kidannu.
During the last 3 hours.
Ennal avasanathe 3 manikkur
there was pitch darkness.
Avade വലിയ ഇരുട്ടുണ്ടായെന്നാണ്.
That was an indication that the fellowship between Father and Son was broken, which had been there from all eternity.
നിത്യത മുതൽ ഉണ്ടായിരുന്ന പിതാവിന്റെയും പുത്രനെയും തമ്മിലുള്ള കൂട്ടായ്മ അവിടെ ബന്ധം വിച്ഛേദിച്ചതിന്റെ ഒരു തെളിവായിരുന്നു ആ 3 മണിക്കൂറത്തെ അന്ധകാരം.
That is the meaning of that.
അതായിരുന്നു
അതിന്റെ. He knew it was coming.
അത് അടുത്തു വരുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നു.
And he dreaded it.
അവന് അതിനെ അത് മാറിപ്പോവാനായിട്ട്
പ്രാർത്ഥിച്ചു. പിതാവേ, isn't there some other way?
ഏതെങ്കിലും ഒരു മാർഗ്ഗമില്ലേ ഈ കാര്യം നടക്കാതിരിക്കാൻ? ഈ ആ നിന്റെ കൂട്ടായ്മ ഇല്ലാതെ ഞാൻ ഇത് എങ്ങനെ ഈ 3 മണിക്കൂറുകൾ ചിലവഴിക്കും?
I imagine the conversation going on between the Father and Son in Gethsemane.
ഗെത്സെമനെ തോട്ടത്തിൽ പിതാവും പുത്രനും തമ്മിലുള്ള ആ സംഭാഷണം എങ്ങനെയാണെന്ന് ഞാൻ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു.
Father,
പിതാവേ,
1 hour, you know, they were talking.
ഒരു മണിക്കൂർ, ഒരു നാഴികയിൽ കൂടുതൽ, ഒരു മണിക്കൂർ അവർ ഒന്നിച്ച് സംസാരിച്ചു. എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ?
Let me physically suffer anything but break of fellowship.
ശാരീരികമായിട്ട് ഞാൻ എന്തും സഹിക്കാൻ തയ്യാറാണ്, പക്ഷേ നീയുമായിട്ടുള്ള ആ ആത്മീയ കൂട്ടായ്മ എനിക്ക് നഷ്ടമാകാൻ.
I don't care if you let all the demons in hell come and torture me.
എല്ലാ ഭൂതഭേദങ്ങൾ വന്ന് എന്നെ പീഡിപ്പിക്കുന്നതിലും എനിക്ക് പ്രശ്നമില്ല.
I don't want to break fellowship with you.
എന്നാൽ എന്റെ കൂട്ടായ്മയെ വിച്ഛേദിപ്പാൻ ആഗ്രഹിക്കുന്നില്ല.
The father says,
പിതാവ് പറഞ്ഞു,
yeah, you have never sinned.
നീ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല.
You can come straight up to heaven.
സ്വർഗ്ഗത്തിലേക്ക് പെട്ടെന്ന്
right now from Gethsemane.
ഗെത്സെമനെ തന്നെ നിനക്ക് വരാം.
But Zakpunen will go to hell.
എന്നാൽ സാക്പുനൻ നരകത്തിലേക്ക് പോകും.
Oh, then Jesus thought of me.
അപ്പോൾ യേശു ക്രിസ്തു എന്നെ കുറിച്ച് ചിന്തിച്ചു.
I'm making it personal. It applies to you also.
അത് എന്റെ വ്യക്തിപരമായിട്ട് ഞാൻ എടുക്കുന്നു. അത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്കായിട്ട് എടുത്തുകൊള്ളുക.
Jesus said.
യേശു ക്രിസ്തു പറഞ്ഞു.
Zakpunen will go to hell.
സാക്പുനൻ നരകത്തിൽ പോകുമോ?
Okay.
ശരി.
Then I'll go to the cross.
എങ്കിൽ ഞാൻ കാൽവറി ക്രൂശിലേക്ക് പോകാം.
The day the Holy Spirit opened my eyes to that.
ആ കാഴ്ച കാണുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ കണ്ണ് തുറന്ന ദിനം
I wept.
ഞാൻ കരഞ്ഞു.
I said, Lord, so many years I saw your love for me on Calvary.
ഞാൻ കഴിഞ്ഞ വർഷക്കാലങ്ങളായിട്ട് നിന്റെ കാൽവറിയിലെ സ്നേഹം ഞാൻ കണ്ടിരുന്നു പിതാവേ.
Now you have led me inside your heart.
എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ ആ താല്പര്യം നീ എന്നെ വെളിപ്പെടുത്തി തന്നു.
I've seen how much you love me.
നീ എന്നെ എത്രത്തോളം സ്നേഹിച്ചു എന്ന് ഞാൻ അറിയുന്നു.
That you were willing to face eternal hell on the cross.
ആ കാൽവറി ക്രൂശിൽ നിത്യനരകം അനുഭവിക്കാൻ നിന്നെക്കായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു.
You know what it means to be forsaken by God?
പിതാവിനാൽ ത്യജിക്കപ്പെടുക എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ?
The only place in the universe which you can say is forsaken by God is hell.
ദൈവത്താൽ ത്യജിക്കപ്പെട്ട ഒരു സ്ഥലം ഈ അഖിലാണ്ടത്തിൽ ഒരേ ഒരു പ്രദേശം, ഒരു ഭാഗം മാത്രമുള്ളത് നരകമാണ്.
പണിഷ്മെന്റ് ഫോർ അവർ സിൻസ്.
എന്റെ പാപത്തിനായിട്ട്, നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിനായിട്ട്.
We say Christ died for our sins. It's correct.
നമ്മൾ പറയും നമ്മുടെ പാപങ്ങൾക്കായിട്ട് യേശു ക്രിസ്തു മരിച്ചു.
But in the beginning we think only of physical death.
എന്നാൽ പ്രാരംഭത്തിൽ നമ്മൾ ആ ശാരീരിക മരണം മാത്രമേ കാണൂ.
What Jesus endured on the cross was a spiritual death for 3 hours.
എന്നാൽ ആ 3 മണിക്കൂർ സമയം യേശു ക്രിസ്തു കാൽവറി അനുഭവിച്ചത് ആത്മീക മരണമാണ്.
And it was for my sin.
അത് എന്റെ പാപത്തിന് വേണ്ടിയാണ്.
That was what made him take that decision. Okay, I'll drink the cup.
അതുകൊണ്ടാണ് ആ പാനപാത്രം ഞാൻ കുടിക്കാമെന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് അവനെ
കൊണ്ടുപോകുന്നത്.
പിതാവുമായിട്ടുള്ള കൂട്ടായ്മയെ വിച്ഛേദിക്കുന്ന ആ പാനപാത്രം.
You know, the Bible says God is the head of Christ in 1 Corinthians 11.
1 കൊരിന്ത്യർ 11 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം ക്രിസ്തുവിന്റെ തല.
So break of fellowship is like the head being wrenched off.
ആ തല വെട്ടിമാറ്റുന്നത് പോലെയാണ് ആ ബന്ധം വിച്ഛേദിക്കുന്ന, കൂട്ടായ്മ വിച്ഛേദിക്കുന്ന ഒരു അവസ്ഥ.
He was willing to do it for me.
എനിക്ക് വേണ്ടി അവൻ അത് അനുഭവിച്ചു.
Have you ever thought of this?
ആ കാര്യത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
What is the punishment for your sin?
നിങ്ങളുടെ പാപത്തിനായിട്ടുള്ള ശിക്ഷ എന്താണ്?
Is it physical death?
അത് ശാരീരിക മരണമാണോ?
Supposing you witness to an intelligent Hindu who knows the Bible.
തിരുവചനം അറിയാവുന്ന ഒരു ബുദ്ധിമാനായ ഹിന്ദുവിനോട് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചെന്ന് പറയുന്നു.
And you say we are sinners.
നമ്മൾ പാപികളാണ്.
Jesus took the punishment for our sin.
യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ വഹിച്ചു.
He says how?
അവൻ ചോദിക്കും എങ്ങനെ?
He says he died on the cross.
അവൻ പറയും അവൻ കാൽവറിയിൽ ക്രൂശിൽ മരിച്ചു എന്ന് നമ്മൾ പറയുന്നു.
This is a very sharp Hindu person.
ഇത് വളരെ ബുദ്ധിപൂർവമുള്ള ഒരു ഹിന്ദു.
He says so you're saying that physical death is the punishment for my sin.
നിങ്ങൾ പറയുന്നു ശാരീരിക മരണമാണ് എന്റെ പാപത്തിന്റെ
വേണ്ടിയുള്ള. Because you say Jesus physically died for me on the cross.
കാരണം യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചു.
So that physical death is the punishment for my sin.
ആ ശാരീരിക മരണം എന്റെ പാപത്തിന് വേണ്ടിയുള്ള ഒരു ശിക്ഷയായിരുന്നു.
Why should he take it?
എന്തുകൊണ്ടാണ് അവൻ ആ ശിക്ഷ വഹിക്കണം?
I when I die physically I have taken the punishment for my sin.
ഞാൻ ശാരീരികമായിട്ട് മരിക്കുമ്പോൾ ആ ശിക്ഷ ഞാൻ ഏറ്റെടുക്കില്ലേ?
Why should somebody else die for me?
എന്തുകൊണ്ട് മറ്റുള്ളവർ എനിക്ക് വേണ്ടി മരിക്കണം?
What is your answer? Tell me.
ആ ചോദ്യത്തിന്റെ നിങ്ങളുടെ മറുപടി എന്താണ്?
If physical death is the punishment for sin, then every man when he dies physically has taken the punishment.
ശാരീരിക മരണം പാപക്ഷമയ്ക്ക് വേണ്ടിയുള്ള ഒരു മരണമാണ് യേശുക്രിസ്തു ചെയ്തെങ്കിൽ എല്ലാ വ്യക്തികളും മരിക്കുമ്പോൾ അവൻ ആ കാര്യം ചെയ്യുകയല്ലേ?
You have no answer for that man's question.
ആ മനുഷ്യന്റെ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടിയില്ല.
But if I were to ask you, supposing you die in your sin, where will you go?
ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ന് മരിച്ചാൽ നിങ്ങൾ എവിടെ പോകും എന്ന് ചോദിച്ചാൽ നിങ്ങൾ
go to hell.
നിങ്ങൾ നരകത്തിൽ പോകും.
That is the punishment for sin.
അതായിരുന്നു ആ പാപത്തിനുള്ള
സ്പിരിച്വൽ ഡെത്ത്.
അതൊരു ആത്മീയ മരണമാണ്.
ആൻഡ് ഫിസിക്കൽ ഡെത്ത്.
അതുപോലെ ശാരീരിക
മരണം. ഇറ്റ് ഈസ് എ കട്ടിംഗ് ഓഫ് എ ഫെലോഷിപ്പ് ഫ്രം ദ ഫാദർ ഫോർ ഇറ്റേർണിറ്റി.
നിത്യതയിൽ പിതാവുമായിട്ടുണ്ടായിരുന്ന ആ കൂട്ടായ്മയെ വിച്ഛേദിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ആ മരണം.
ദാറ്റ് ഈസ് ദി ഓൺലി ഗോഡ് ഫോർസേക്കൻ പ്ലേസ് ഇൻ ദി യൂണിവേഴ്സ്, ഹെൽ.
അഖിലാണ്ടത്തിലെ ദൈവത്താൽ ത്യജിക്കപ്പെടുന്ന ആൾക്കാരുടെ ഇടം എന്ന് പറയുന്നത് നരകമാണ്.
ദി തിങ് ഈസ് നോട്ട് ജസ്റ്റ് ദി ഫിസിക്കൽ പ്ലേസ് കോൾഡ് ഹെൽ.
അത് നരകമെന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ഥലം
മാത്രമാണ്.
അങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്നാൽ അതല്ല പ്രധാനമുള്ള കാര്യം.
മെയിൻ തിങ് ഈസ് ബീങ് ഫോർസേക്കൻ ബൈ ഗോഡ്.
ആ പ്രാഥമികമായിട്ടുള്ള പ്രാധാന്യം അറിയിക്കുന്ന കാര്യം പിതാവിനാൽ ത്യജിക്കപ്പെടുക എന്നുള്ളതാണ്.
ജസ്റ്റ് ലൈക് ഐ ടോൾഡ് യു, വെറെവർ ജീസസ് ഈസ് ദാറ്റ് ഇസ് ഹെവൻ.
യേശുക്രിസ്തു എവിടെയുണ്ടോ അവിടെയാണ് സ്വർഗമായിട്ട് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ.
വെറെവർ ഗോഡ് ഫോർസേക്സ് സംബഡി ദാറ്റ് ഇസ് ഹെൽ. വെറെവർ ഹി ഈസ്,
ദൈവം ഒരു വ്യക്തിയെ ത്യജിച്ചു കളയുന്ന സ്ഥലം അതാണ് നരകം.
സോ വെൻ ജീസസ് ക്രൈഡ് ഔട്ട് മൈ ഗോഡ് വൈ ഹാവ് യു ഫോർസേക്കൻ മീ,
പിതാവേ പിതാവേ നീ എന്നെ കൈവിട്ടത് എന്ന് യേശുക്രിസ്തു ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ,
യു നോ വാട്ട് ഹി വാസ് എക്സ്പീരിയൻസിംഗ് ദോസ് 3 അവേഴ്സ്?
ആ 3 മണിക്കൂർ അവൻ എന്തായിരുന്നു അനുഭവിച്ചെന്ന് അറിയുമോ?
ദ ഹെൽ that you and I should experience.
നമ്മൾ അനുഭവിക്കേണ്ട നരകമാണ് അവൻ അവിടെ അനുഭവിച്ചത്.
Think of all the agony of suffering in hell for eternity.
ആ നിത്യതയിൽ മുഴുവനുമായിട്ട് അവൻ അനുഭവിക്കേണ്ട ആ നരകയാതനയെക്കുറിച്ച്.
Anyone, think of anyone who has to suffer in hell for eternity.
നമ്മൾ ആരെങ്കിലും നിത്യതയിൽ നരകം അനുഭവിക്കുന്ന ചിന്തിച്ചു നോക്കുക.
You take all that suffering and concentrate it into 3 hours.
ആ നരകയാതനകൾ മുഴുവനും കൂട്ടി ചേർത്ത് 3 മണിക്കൂർ അനുഭവിക്കുന്ന ഒരവസ്ഥ.
That's what Jesus suffered on the cross.
അതാണ് യേശുക്രിസ്തു കാൽവറിയിൽ അനുഭവിച്ചത്.
It's not just a physical death.
അത് ശാരീരിക മരണമല്ലായിരുന്നു.
The physical death was less than 1% of his suffering.
അവന്റെ കഷ്ടപ്പാടുകൾ പങ്കപ്പാടുകളിലെ 1% മാത്രമായിരുന്നു ശാരീരിക മരണം.
The crown of thorns and the nails and all were nothing compared to what he really went through.
അവൻ യഥാർത്ഥത്തിൽ കടന്നുപോയ പിതാവിനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നതുമായിട്ട് തുലനം ചെയ്യുമ്പോൾ ഈ മുള്ളാണുകളും മുൾക്കിരീടവും ഒക്കെ അവന് വധുരവും ലഘുവായിരുന്നു.
And he suffered because he was God. He could suffer in 3 hours what human beings suffer in eternity.
മനുഷ്യൻ കുലത്തിന് നിത്യത മുഴുവൻ അനുഭവിക്കേണ്ട ആ നരകയാതന അവൻ ദൈവമായിരുന്ന അവൻ 3 മണിക്കൂർ അനുഭവിച്ചു തീർത്തു.
Because he was an infinite being, he could suffer it in 3 hours.
കാരണം അവനെ ആ ദൈവമായിരുന്നതിനാൽ അവൻ ആ 3 മണിക്കൂർ കൊണ്ട് അനുഭവിച്ചു തീർപ്പാൻ സാധിച്ചു.
When I saw that,
ഞാൻ ആ കാര്യം കാഴ്ച കാണുമ്പോൾ,
I wept and I said, Lord, I know how much you love me.
ദൈവമേ, നീ എന്നെ എത്രത്തോളം സ്നേഹിച്ചു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു.
And I still have to see more.
ഇന്ന് ഞാൻ അത് കൂടുതലായിട്ട് കാണേണ്ടിയിരിക്കുന്നു.
When I see him face to face one day,
ഞാൻ അവനെ മുഖാമുഖം ഒരു നാൾ കാണുമ്പോൾ ഞാൻ അത്
കാണും. ഐ ബിലീവ് ദ ഗ്രേറ്റസ്റ്റ് തിങ് ദാറ്റ് വിൽ ഹിറ്റ് മീ ഈസ് ഹൗ മച്ച് ഹി ലവ് മീ.
എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടൊരു കാര്യം അവൻ എന്നെ എത്രത്തോളം സ്നേഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.
ഹൗ ലിറ്റിൽ ഐ ലവ്ഡ് ഹിം.
ഞാൻ എത്ര കുറച്ച് മാത്രം അവനെ സ്നേഹിക്കുന്നു എന്ന്.
ദേർ ഈസ് എ സോങ് ദാറ്റ് ഐ ഓഫൻ സിംഗ് ടു മൈസെൽഫ്.
ഞാൻ എന്നോട് തന്നെ പാടുന്ന ഒരു പാട്ടുണ്ട്.
ബൈ ആൻഡ് ബൈ വെൻ ഐ ലുക്ക് അറ്റ് ഹിസ് ഫേസ്.
അവന്റെ ആ തിരുമുഖം ഞാൻ ദർശിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ
വൺ ഡേ
ഒരു നാൾ ഞാൻ കാണും.
And I see his hands.
ഞാൻ അവന്റെ കൈപ്പത്തികൾ കാണും.
I'll wish I had given him more of my life.
ഞാൻ എന്റെ ജീവിതത്തിന്റെ മുഴുവനും അവന് കൊടുത്തിരുന്നു എന്ന് ഞാൻ കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കുന്നു.
I wish I had given more than I ever gave.
ഞാൻ കൊടുത്തതിൽ നിന്നും അധികമായിട്ട് അവന് വേണ്ടി കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
I sang it 30 years ago, I sing it today.
ഞാൻ 30 വർഷങ്ങൾക്ക് മുമ്പ് പാടി തുടങ്ങിയ ഗാനം ഇന്നും ഞാൻ പാടുന്നു.
I sang it 40 years ago, I sing it today.
ഞാൻ 40 വർഷം മുമ്പ് പാടിക്കൊണ്ടിരുന്ന ഞാൻ ഇന്നും പാടുന്നു.
I wish I had given him more.
അവന് ഞാൻ അധികമായിട്ട് കൊടുക്കാൻ സാധിച്ചിരുന്നു.
He doesn't demand it of me.
അവൻ എന്നോട് ഒന്നും ചോദിക്കുന്നില്ല.
It's love.
അവന്റെ സ്നേഹം.
The Holy Spirit shows me the love of Jesus.
പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സ്നേഹം എന്നെ കാണിച്ചു
നൽകുന്നു. Because he first loved me.
കാരണം അവൻ എന്നെ ആദ്യം സ്നേഹിച്ചതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു.
If you don't love him that much, it's because you haven't seen his love.
നീ അവന്റെ സ്നേഹം കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് നീ അവനെ അത്രയും സ്നേഹിക്കാതിരിക്കുന്നത്.
I can explain it to you. Maybe you've heard something in your head, but you've got to see it in your heart.
നിങ്ങളുടെ തലയിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു.
Love is not a thing of the head.
ഇത് തലയിൽ അനുഭവിക്കുന്ന ഒരു കാര്യമല്ല സ്നേഹം.
You ask a young man and woman who are in madly in love with each other, it's not a head thing, it's a heart thing.
ഭ്രാന്തമായ പ്രേമത്തിലായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് ചെറുപ്പക്കാരിയോ നിങ്ങൾ ചോദിച്ചു നോക്കുക, അവരുടെ സ്നേഹം തലയിലാണോ അതോ ഹൃദയത്തിലാണോ എന്ന്.
They are deeply in love with each other.
അവർ പരസ്പരമായിട്ടുള്ള ഗാഢമായ പ്രണയത്തിലാണ്.
It's a hard thing, you can't explain it.
അത് ഹൃദയങ്ങൾ തങ്ങളുള്ളതാണ്. നിങ്ങൾക്കത് ആ വെളിപ്പെടുത്താനോ
വിശദീകരിക്കാനോ കഴിയില്ല. You can understand in your head what I said and be moved.
നിങ്ങളുടെ തലയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വികാരപരമായിട്ട് അല്പം ഒരു
ഉത്തേജനം. But it'll only be temporary, it'll disappear by tomorrow.
അത് നാളെ രാവിലെ ആകുമ്പോൾ നിങ്ങൾക്ക് നിന്ന് മാറ്റപ്പെടാം.
But when it becomes a hard thing for you like it became for me.
എന്നാൽ എനിക്ക് എന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ എന്റെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ ഈ കാര്യം എഴുതി കഴിയുമ്പോൾ
ഇറ്റ് വിൽ ചേഞ്ച് ദ ഹോൾ ഡയറക്ഷൻ ഓഫ് യുവർ ലൈഫ്.
നിങ്ങളുടെ ജീവിതത്തിന്റെ സകല മേഖലകളും ദിശകളും അത് മാറിക്കൊണ്ടിരിക്കും.
യു വിൽ ബി ലിഫ്റ്റഡ് അപ് ടു എ ഹെവൻലി പ്ലെയിൻ.
നിങ്ങൾ സ്വർഗ്ഗതലങ്ങളിലേക്ക് നിങ്ങളെ ഉയർത്തപ്പെടും.
And you will no longer live this third rate Christian life you're living right now.
മൂന്നാംഗട വില കുറഞ്ഞ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ സന്തുഷ്ടരായിരിക്കുകയില്ല.
And the Christian life will not be a burden to you like it is now.
ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പോലെ ഒരു ഭാരം നിറഞ്ഞ ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങൾക്കായിരിക്കുകയില്ല.
Avoiding sin will be easy.
പാപത്തെ ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും.
You see what sin did to Jesus.
യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ പാപം എന്താണ്, എന്റെ പാപം എന്താണ് ചെയ്തത് നിങ്ങൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു.
You will hate sin.
അവൻ പാപത്തെ വെറുത്തവനാണ്.
You know, I like to think in pictures.
ഞാൻ ഈ കാര്യം ഇങ്ങനെ
Many things in the Bible I like to think in pictures.
ഞാൻ തിരുവചനത്തിലുള്ള പല കാര്യങ്ങളും ഞാൻ ഇങ്ങനെ ഭാവനയിൽ കാണാറുണ്ട്.
And Jesus also liked to think in pictures.
യേശു ക്രിസ്തുവും ഭാവനയിൽ കാര്യങ്ങളെ കാണുവാനായിട്ട്.
Flowers and trees and birds, he always spoke about those things.
ഭൂമങ്ങൾ പറഞ്ഞിരിക്കുന്നത് പോലെ പുഷ്പങ്ങളായിട്ടും കിളികളായിട്ടും പ്രകൃതിയിലെ പല കാര്യങ്ങളായിട്ടും.
And I used to think, how much should I hate sin?
പാപത്തെ ഞാൻ എത്രത്തോളം വെറുക്കണമെന്ന് ഞാൻ ഇങ്ങനെ ഭാവനയിൽ കാണും.
I must hate sin as much as I hate going and licking the toilet bowl.
ഞാൻ പാപത്തെ വെറുക്കേണ്ടത് ഞാൻ ആ ടോയ്ലറ്റ് ബൗൾ എത്രത്തോളം പോയി നക്കുന്ന ആ ഒരു കാര്യത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എത്രത്തോളം ഞാൻ വെറുക്കുന്നു, വെറുപ്പ് വരുന്നു, അത്രത്തോളം വെറുപ്പ് എനിക്ക്
പാപത്തെ. Money, just lick that toilet bowl.
എന്നോട് ഒരാൾ പറഞ്ഞു, നിനക്ക് ഞാൻ പണം തരാം, നിനക്ക് ആ ടോയ്ലറ്റിലേക്ക് കടന്നു അവിടെ നക്കാമോ എന്ന്
ചോദിച്ചാൽ
എനിക്ക് പറയുന്നില്ല.
കാരണം
ഞാൻ അതിനെ വെറുക്കുന്നു.
Lord, I want to hate every sin like that.
എല്ലാ പാപത്തെയും ഞാൻ ആ നിലവാരത്തിൽ വെറുപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു.
Every sin.
എല്ലാ പാപവും.
Sexual sin.
ലൈംഗിക പാപം.
Thought sin.
ആ ചിന്തയിലുള്ള
പാപം. Bitterness, jealousy.
കൈപ്പ്, അസൂയ.
Everything.
എല്ലാം.
When you see what sin did for your savior on the cross.
കാൽവരി ക്രൂശിൽ നിന്റെ ആ രക്ഷാനായകനെ കൊണ്ടെത്തിച്ചത് ഈ പാപമാണ്.
He took the punishment for our sin on the cross, that eternal separation.
അവനെ നമ്മുടെ പാപങ്ങൾ മുഖാന്തരം അവന്റെ നിത്യതയിൽ പിതാവിനോട് ഉണ്ടായിരുന്ന ആ കൂട്ടായ്മ അവൻ നമുക്കായിട്ട് വിച്ഛേദിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു.
The second thing,
രണ്ടാമത്തെ കാര്യം,
that helps me to love Jesus.
യേശുക്രിസ്തുവിനെ സ്നേഹിപ്പാൻ എന്നെ സഹായിക്കുന്ന ഒരു കാര്യം.
One, we love him because we see how much he loved us.
ഒന്നാമതായിട്ട് അവൻ നമ്മളെ എത്രത്തോളം സ്നേഹിച്ചെന്ന് കാണുമ്പോൾ നമ്മൾ അവനെ സ്നേഹിക്കുന്നു.
The second is from Luke chapter 7.
രണ്ടാമത്തെ കാര്യം ലൂക്കോസിന്റെ സുവിശേഷം ഏഴാമത്തെ അധ്യായം.
We read here verse 47.
ലൂക്കോസിന്റെ സുവിശേഷം 47-ാമത്തെ വാക്യത്തിൽ
7:47. He who has been forgiven little loves little, he who is forgiven much loves much.
ആകയാൽ ഇവളുടെ അനേക പാപങ്ങൾ മോചിച്ചിരിക്കുന്നു ഞാൻ എന്നോട് പറയുന്നു, അവൾ വളരെ സ്നേഹിച്ചുവല്ലോ അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു.
And he who has been forgiven much loves much, and he who is forgiven little loves little.
അല്പം മോചിച്ചു കിട്ടിയവൾ അല്പം സ്നേഹിക്കുന്നു, അധികം മോചിച്ചു കിട്ടിയവൾ അധികം സ്നേഹിക്കുന്നു.
ഇറ്റ്സ് എ പ്രിൻസിപ്പിൾ.
അതാണ് തത്വം.
ഹൗ ടു ലവ് ദ ലോർഡ് മോർ.
എപ്രകാരമാണ് ദൈവത്തെ അധികം സ്നേഹിക്കുന്നത്?
ഹൂ ഇസ് ദ വൺ ഹു ലവ്സ് മോർ.
ആരാണ് കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുന്നത്?
ദ വൺ ഹു ഹാസ് ബീൻ ഫോർഗിവൻ മച്ച്.
അധികം ക്ഷമിച്ചു കിട്ടിയവൻ.
So you say, then you say, you mean we have to sin more in order to love the Lord more?
നിങ്ങൾ അപ്പോൾ ചോദിക്കുക, യേശുക്രിസ്തുവിനെ സ്നേഹിക്കണമെങ്കിൽ ഞങ്ങൾ അധികം പാപം ചെയ്യണോ?
No.
ഒരിക്കലും വേണ്ട.
We have all sinned enough in our lifetime.
നമ്മുടെ ജീവിതത്തിൽ ആവശ്യത്തിൽ കൂടുതൽ പാപം ചെയ്തു കഴിഞ്ഞു.
We have to be aware of how much we have been forgiven.
നമ്മൾ എത്രത്തോളം ദൈവം നമ്മളോട് ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമ്മൾ ബോധ്യമുള്ളവരായിരിക്കണം.
Most of us have committed millions and millions of sins.
ദശലക്ഷക്കണക്കിന് പാപങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നവരാണ്.
Because even things that we should have done which we did not do are also sin.
നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അതും പാപമാണ്.
Many people think only of the sins they have committed.
ആ ചിലർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് പാപമെന്ന് നിരൂപിക്കുന്നവരാണ്.
Shall I tell you, see, it says in James chapter 4 about one type of sin.
യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ ഒരു തരം പാപത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു.
Most people never think about.
പല ആൾക്കാരും ഒരിക്കൽ പോലും ചിന്തിച്ചിട്ട് പോലുമില്ല.
They never even confess it.
അവർ ആ കാര്യം ഓർത്ത് ദൈവത്തിന്റെ മുമ്പാകെ ഏറ്റുപറഞ്ഞിട്ടുമില്ല.
James 4:17.
യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ
17-ാം. The one who knows what is the right thing to do and does not do it, it is sin.
നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവനെ അത് പാപം തന്നെ.
Shall I tell you a sin that many of us are doing regularly?
നമ്മൾ എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാപത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ.
According to this verse.
ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ.
Not something you commit.
നിങ്ങൾ ചെയ്തൊരു കാര്യമല്ല.
But some right thing you should have done but did not do.
നല്ല കാര്യങ്ങൾ, നന്മയെക്കുറിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരുന്നപ്പോൾ.
You know the story of the Good Samaritan?
ആ നല്ല ശമര്യക്കാരന്റെ കഥ നിങ്ങൾക്കറിയും.
There is that beaten man on the road.
ആ റോഡിൽ വർദ്ധിച്ച അവശനായി കിടന്ന വ്യക്തി.
The Levite and the priest went by.
ലേവിനും പുരോഹിതനും അതിലെ കടന്നുപോയി.
What was their sin?
അവരുടെ പാപം എന്താണ്?
Did they kick him?
അവരവനെ മർദ്ദിക്കുകയോ തൊഴിക്കുകയോ ചെയ്തു.
Did they spit on him?
അവന്റെ മേൽ അവനെ അവർ തുപ്പുകയോ.
What was their sin in that story?
ആ കഥയിൽ അവരുടെ പാപം എന്തായിരുന്നു?
What is it? They did nothing.
അവരൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് അവരുടെ പാപം.
You know, doing nothing can be a sin sometimes.
ഒന്നും ചെയ്യാതിരിക്കുന്നത് പാപമായി തീരാൻ സാധ്യതയുണ്ടോ?
Have you ever heard of that?
അങ്ങനെയുള്ള കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
Have you ever heard a preacher tell you that doing nothing can be a sin?
നിങ്ങൾ ഒന്നും ചെയ്യാതെ പാപം ചെയ്യാൻ പറയുന്ന ഏതെങ്കിലും ഒരു പ്രസംഗി നിങ്ങളോട്
പ്രസംഗിച്ചിട്ടുണ്ടോ? That is the sin of the Levite and the priest.
അതായിരുന്നു ലേവിന്റെയും പുരോഹിതന്റെയും പാപം.
They walked by and did nothing.
അവരത് അവനെ കണ്ടിട്ട് കാണാത്തതുപോലെ.
When you could have done something and you didn't do it, it's a sin.
അവന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധ്യമായിരുന്നപ്പോൾ ചെയ്യാതെ പോയതാണ് അവരുടെ പാപം.
Here is something we could have done and should be doing every day.
ഇതാണ് നമുക്ക് ചെയ്യാവുന്നതും ഓരോ ദിവസവും ചെയ്യാതിരിക്കുന്നതുമായ ഒരു കാര്യം.
Hebrews 3.
എബ്രായ ലേഖനം 3-ാം അധ്യായം.
This is a command of God.
ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ്.
Verse 13.
13-ാമത്തെ വാക്യം.
In English it's very clear in the NASB.
ആ ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിൾ അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്.
I don't think it's so clear in Malayalam.
മലയാളത്തിൽ അത്രയും ക്ലിയർ ആണെന്ന് എനിക്ക്
തോന്നുന്നില്ല. Encourage one another as every day.
മലയാളത്തിൽ നിങ്ങൾ ആരും കഠിനപ്പെടാതിരിക്കും, പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടെന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളു.
This proboding is very easy to do. We all like to proboding each other. Give exhortations to each other.
Exhortation, പ്രബോധനം, എക്സോട്ടേഷൻ ആണ് ഇംഗ്ലീഷ് വേർഡ്. NASB അത് പറഞ്ഞിരിക്കുന്നത് എൻകറേജ്, ഉത്സാഹിപ്പിക്കുക.
The Greek word, I looked up the Greek word.
ആ ഗ്രീക്ക് വാക്ക് ഞാൻ നോക്കിയോടെ.
It has not been translated correctly in Malayalam.
മലയാളത്തിൽ അത് പ്രബോധിപ്പിക്കുക എന്നുള്ളത് ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ അല്ല, ഉത്സാഹിപ്പിക്കുക.
NASB is one of the most accurate English translations.
NASB ആണ് വളരെ ആക്യുറേറ്റ് ആണ് ഇംഗ്ലീഷ്
ട്രാൻസ്ലേഷൻ. Encourage one another every day.
പരസ്പരം എല്ലാ ദിവസവും ഉത്സാഹിപ്പിക്കുക.
So that people don't sin.
അതുകാരണം വ്യക്തികൾ പാപം ചെയ്യാതിരിക്കാം.
Did you encourage your wife yesterday?
നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ ഇന്നലെ ഉത്സാഹിപ്പിച്ചിട്ടുണ്ടോ?
You encourage your husband yesterday?
നിന്റെ ഭർത്താവിനെ നിങ്ങൾ ഇന്നലെ ഉത്സാഹിപ്പിച്ചിട്ടുണ്ടോ?
No.
ഇല്ല.
You sinned.
നീ പാപം ചെയ്തിരിക്കുന്നു.
When was the last time you spoke a word of encouragement to your husband or wife?
നിന്റെ ഭാര്യയോടോ ഭർത്താവിനോടോ നിങ്ങൾ ഒരു ഉത്സാഹത്തിന്റെ വചനം സംസാരിച്ച ഏറ്റവും അവസാനത്തെ സമയം ഏതാണ്?
And you scratch your head and say, I remember 15 years ago I did tell her.
തലചോറിഞ്ഞുകൊണ്ട് നിങ്ങൾ പറയും, ഏകദേശം ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അത് ചെയ്തിട്ടുണ്ട് എന്ന്.
But what does it say here?
ദൈവത്തിന്റെ വചനം
എന്താണ്? Encourage one another every day.
എല്ലാ ദിവസവും പരസ്പരം ഉത്സാഹിപ്പിക്കുക.
It may not be with words.
അത് വാക്കുകൾ കൊണ്ടായിരിക്കത്തില്ല.
Maybe with a smile.
ഒരു പുഞ്ചിരി കൊണ്ടാകാം.
When was the last time you smiled at your wife or husband?
ഹരിയ ഭർത്താക്കന്മാരെ നിങ്ങൾ പരസ്പരം നോക്കി പുഞ്ചിരിച്ച ഏറ്റവും അവസാനത്തെ സമയം ഏതാണ്?
We Indian people are so reserved.
നമ്മൾ ഇന്ത്യക്കാർ വളരെ ഗാംഭീര്യമുള്ളവരാണ്, റിസർവ്ഡ് ആയിട്ടുള്ളവരാണ്.
Even in the photographs, the photographers say, don't show your teeth. Looks.
ഫോട്ടോ എടുക്കുമ്പോൾ ഫോട്ടോഗ്രാഫർ പറയുമ്പോഴും പറയും, നമ്മൾ ചിരിക്കാൻ പറയുമ്പോൾ നമ്മൾ പല്ല് പുറത്ത് കാണിക്കാതിരിക്കുന്നവരാണ്.
I remember when my wife and I went to take our wedding photograph in 1968.
1968 il njan ivante bhariyum kude oru vivaha photo edukkan poyathu orkunu.
We were absolutely thrilled that we were married.
Njangale vivahitharay ennulla karyathil valare santushtarayirunnu.
We loved each other.
Njangal parasparam snehichirunnu.
We sat in the photograph.
Njangale photo edukkanayittu studio il irunnu.
To smile.
Chirikkan paranju.
He said, close your mouth.
Njangale
and like a fool I obeyed him.
Avane photo വിദ്യായവനെ പോലെ ഞാൻ അവരെ ആ ഫോട്ടോഗ്രാഫറെ അനുസരിക്കുകയും ചെയ്തു.
I did not have the courage to say no, I'm going to smile.
എനിക്ക് ധൈര്യപൂർവ്വം ഇല്ല, ഞാൻ ചിരിക്കാൻ പോവുകയാണെന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു.
So till today my wedding photograph is
ഇന്നുവരെ എന്റെ ആ വിവാഹ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഗൗരവത്തിലിരിക്കുന്നതായിട്ട്.
You young people don't make that mistake.
ചെറുപ്പക്കാരായവരെ നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യരുത്.
But later on we took photographs where we aspire.
അതിനു ശേഷം എടുത്തുള്ള ഫോട്ടോകൾ നോക്കിയാൽ ഞങ്ങൾ പുഞ്ചിരി തൂകിയിരിക്കുന്നത് കാണാൻ സാധിക്കും.
If you go to our website you'll see both those photographs.
നിങ്ങളുടെ വെബ്സൈറ്റിൽ പോയെങ്കിൽ രണ്ട് കാര്യം ഫോട്ടോകൾ കാണാം.
The difference that happens in a marriage.
ജീവിത വിവാഹ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഒരു വ്യത്യാസം.
Encourage one another.
പരസ്പരം ഉത്സാഹിപ്പിൻ.
We don't do it, we sin.
നമ്മൾ അത് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ പാപം.
So when it says we have sinned much, it's a question of being aware. How many millions of sins I've sinned?
പാപത്തെ കുറിച്ച് നമ്മൾ എത്ര ദശലക്ഷക്കണക്കിന് പാപം ചെയ്തിട്ടുള്ള കാര്യത്തിൽ നമ്മൾ
ബോധ്യമാണ്.
ഞാൻ ചെയ്ത പാപങ്ങൾ, ഞാൻ ചെയ്യാതിരുന്ന വഴിയുണ്ടായ പാപങ്ങൾ. ഞാൻ ആ കാര്യങ്ങൾ
മനസ്സിലാക്കി
തിരുവചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യം
മനസ്സിലാകും.
ഇത് പാപം ഇത് പാപമാണെന്നുള്ള കാര്യം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക്
വെളിപ്പെടുത്തി.
പൗലോസിനെ പോലെ ഞാൻ എത്ര അരിഷ്ട മനുഷ്യൻ.
I'll tell you honestly, many times I've seen the light of God. I said, Lord, I am the chiefest of sinners.
ദൈവത്തിന്റെ വെളിച്ചം എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ തലയിൽ കൈവച്ച് പറഞ്ഞിട്ടുണ്ട്, ദൈവമേ ഞാൻ എത്ര അരിഷ്ട മനുഷ്യൻ.
That makes me love the Lord more.
അത് ദൈവത്തെ കൂടുതൽ സ്നേഹിപ്പാൻ, ക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിപ്പാൻ എന്നെ സഹായിക്കും.
He who is forgiven much loves much.
അധികം ക്ഷമിച്ച് കിട്ടിയവൻ അധികം സ്നേഹിക്കും.
So that's the second thing I do.
അതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം.
I meditate on all the sins that I can remember in my entire life.
എന്റെ ജീവിതത്തിൽ ഉടനീളം ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ഞാൻ ധ്യാനിക്കാറുണ്ട്.
I'm sure they're all forgiven.
അതെല്ലാം ദൈവം ക്ഷമിച്ചു എന്നുള്ള കാര്യത്തിൽ
ഞാൻ ഉറപ്പുണ്ട്. The blood of Jesus has cleansed me thoroughly. I don't even have one bit of doubt about it.
ആ യേശുക്രിസ്തുവിന്റെ രക്തം അത് മുഴുവനും ശുദ്ധീകരിച്ചിരിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു അല്പം പോലും സംശയമില്ല.
I also am absolutely sure what he said, I will not remember them anymore, God said.
അതുപോലെ തന്നെ അവൻ പറഞ്ഞതിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അതൊന്നും അവൻ ഓർക്കുന്നില്ല എന്നുള്ള കാര്യത്തിലും എനിക്ക് ഉറപ്പുണ്ട്.
But I still remember them.
എന്നാൽ ഞാൻ അത് ഓർക്കും.
For one reason.
ഒരു കാര്യത്തിനു വേണ്ടി.
Because the Bible tells me to do it.
കാരണം ദൈവത്തിന്റെ വചനം അത് ചെയ്യാനായിട്ട് എന്നെ ഉത്സാഹിപ്പിക്കുന്നു.
Let me give you one more verse in this new Bible you're getting today.
ഇന്ന് കിട്ടുന്ന പുതിയ ബൈബിളിലെ ഒരു വാക്യം കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം.
2 Peter chapter 1.
രണ്ട് പത്രോസ് ഒന്നാം അധ്യായം.
Verse 9.
ഒൻപതാമത്തെ വാക്യം.
2 Peter 1:9. I want to paraphrase it like this.
ആ രണ്ടാമത്തെ രണ്ട് പത്രോസ് 1ന്റെ 9 ഇപ്രകാരം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
If you forget the sins you were purified from, then you will become blind and short-sighted.
നിങ്ങളുടെ മുമ്പത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം നിങ്ങൾ മറന്നവനാണെങ്കിൽ നീ ഹ്രസ്വദൃഷ്ടിയുള്ളവനാണ്.
I don't want to be spiritually blind.
ഞാൻ ആത്മീയമായിട്ട് കുരുടനാകാൻ ആഗ്രഹിക്കുന്നു.
I don't want to be spiritually short-sighted.
അതുപോലെ തന്നെ ആത്മീയമായിട്ട് ഹ്രസ്വദൃഷ്ടിയുള്ളവനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Then I must never forget all the sins I committed in my life.
എന്റെ ഭൂതകാലത്തിൽ ഞാൻ ചെയ്തു തീർത്ത പാപങ്ങളെ ഞാൻ മറന്നു കളഞ്ഞാൽ ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കും.
If you are not sure that Jesus has forgiven you, then don't try to remember it.
യേശുക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ക്ഷമിച്ചു എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ലെങ്കിൽ
you confess your sin and you are absolutely sure God has forgiven it all.
യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങൾ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച പാപങ്ങൾ എല്ലാം ക്ഷമിച്ചു എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ടായിരിക്കും.
God will not remember it anymore.
ഒരിക്കൽ പോലും അവൻ നിങ്ങളുടെ പാപങ്ങൾ ഓർക്കുകയില്ല.
Having come there,
അവൻ നിങ്ങൾ ആ നിലയിൽ വന്നിട്ടുണ്ടെങ്കിൽ
then look back and remember all your sins.
അതിനുശേഷം തിരിഞ്ഞു നോക്കുക നിങ്ങളുടെ പാപങ്ങളുടെ ശുദ്ധീകരണം.
It will increase your love for the Lord.
ക്രിസ്തുവിനോടുള്ള സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ വർദ്ധിച്ചു വരും.
You will see how much you have been forgiven.
കാരണം നിങ്ങൾ എത്രത്തോളം ക്ഷമിച്ചിരിക്കുന്നു നിങ്ങൾക്ക്
അപ്പോൾ ബോധ്യമാകും. Much loves much.
അധികം ക്ഷമിച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു.
And another byproduct of that is you will be merciful with other people who have sinned.
അതിന്റെ ഫലമായിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് കൃപയോട് കൂടി കരുണയോട് കൂടി അവരെ നോക്കുവാനും പ്രവർത്തിക്കാനുമുണ്ടാകും.
So many Christians are so hard on other people who sin.
മറ്റുള്ളവരുടെ പാപം ചെയ്യുന്ന മറ്റുള്ളവരുടെ മേൽ മറ്റു പല വിശ്വാസികളും വളരെ ഹാർഷായിട്ട് പെരുമാറുന്നു. ഇല്ലാത്തവരാണ്.
ബിക്കോസ് ദേ ഹാവ് ഫോർഗോട്ടൻ ഹൗ മച്ച് ദേ ഹാവ് സിൻഡ് ദംസെൽവ്സ്.
കാരണം ദൈവം അവരോട് എത്രത്തോളം ക്ഷമിച്ചിരുന്നുള്ള കാര്യം അവർ മറന്നു കളഞ്ഞിരിക്കുന്നു.
വി ആർ സോ ഹാർഡ് ഓൺ അവർ ചിൽഡ്രൻ.
നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് വളരെ കർക്കശ്യത്തോടെ പ്രവർത്തിക്കുന്നവരാണ്.
ഫോർഗെറ്റ് വാട്ട് വി ആർ ലൈക്ക്.
നമ്മൾ എങ്ങനെയുള്ള കാര്യമായിരുന്നു നമ്മൾ മറന്നു പോയിരിക്കുന്നു.
ഐ അഗ്രി വി മസ്റ്റ് ബി സ്ട്രിക്ട് വിത്ത് അവർ ചിൽഡ്രൻ.
നമ്മുടെ കുഞ്ഞുങ്ങളോട് കർക്കശ്യ ബുദ്ധിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നവരാണ്.
ബിക്കോസ് ദേ ഹാവ് ഗോട്ട് എ ബാഡ് നേച്ചർ.
കാരണം അവർക്കൊരു ആ മോശമായ ഒരു സ്വഭാവമുണ്ട്.
ബട്ട് വി മസ്റ്റ് ബി മെർസിഫുൾ ടു ദം ബിക്കോസ് ദേ ഗോട്ട് ദാറ്റ് ബാഡ് നേച്ചർ ഫ്രം യു.
കാരണം നമ്മൾ അവരോട് കരുണയുള്ളവരായിരിക്കണം. കാരണം ആ സ്വഭാവം അവർക്ക് ലഭിച്ചത് നമ്മളിൽ നിന്നാണ്.
യു കാൻ ബ്ലെയിം ദം ഫോർ ദാറ്റ് ബാഡ് നേച്ചർ. ദേ ഗോട്ട് ഇറ്റ് ഫ്രം യു.
കാരണം അവർക്ക് അത് ലഭിച്ചത് നിങ്ങളിൽ നിന്നായതുകൊണ്ട് നിങ്ങൾക്ക് അവരെ കുറ്റം പറയാൻ സാധ്യമല്ല.
സോ യു ഹാവ് ടു ബി മെർസിഫുൾ ആൻഡ് കൈൻഡ്.
നിങ്ങളെ കരുണയോടും ശ്രമയോടും അതുകൊണ്ട് തന്നെ കർക്കശത്തോടും ആയിരിക്കും.
സോ ദാറ്റ്സ് ദി സെക്കൻഡ് തിങ്.
അതാണ് രണ്ടാമത്തെ കാര്യം.
Remember your past sins.
നിങ്ങളുടെ പഴയ പാപങ്ങളുടെ ശുദ്ധീകരണം.
Not for condemnation.
അത് നിങ്ങളെ തന്നെ വിധിക്കുന്നതിനു വേണ്ടിയല്ല.
So that you see how much God has forgiven you.
എത്രത്തോളം ദൈവം നിന്നോട് കൃപാലുവായിട്ടുണ്ട്. മറ്റുള്ളവരോട് നിങ്ങൾ കരുണയോടെ വർത്തിപ്പാൻ നിങ്ങളെ സഹായിക്കും.
Then a third thing.
മൂന്നാമത്തെ കാര്യം.
Which helps us to love the Lord more.
ദൈവത്തെ ഹൃദയപൂർവ്വം സ്നേഹിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന മൂന്നാമത്തെ ഘടകം.
Luke 16.
ലൂക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം.
Many people don't know this verse.
പല ആൾക്കാർക്കും ഈ വചനം അറിയുമെന്ന് തോന്നുന്നില്ല.
And no preacher will ever tell you about it.
ഈ കാര്യം പല പ്രസംഗികളും പ്രസംഗിക്കത്തുമില്ല.
ലൂക്ക് 16:13.
ലൂക്കോസ് 16:13.
No servant can serve two masters.
രണ്ട് യജമാന്മാരെ സേവിപ്പാൻ ഒരു ഭൃത്യനും കഴിയുകയില്ല.
Who are the two masters?
ആരാണ് രണ്ട് യജമാന്മാർ?
Not God and the devil.
ആ ദൈവവും പിശാചുമല്ല.
Says here God and Mammon.
അതിവിടെ പറയുന്നത് ദൈവത്തെയും മാമോനെയും എന്നാണ്.
Mammon means all money, property, gold, all material things.
മാമോൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ പണം, സ്വർണം, സമ്പാദ്യം, വസ്തുവകകൾ,
job,
നിങ്ങളുടെ ജോലി,
all the things that bring material wealth in the world.
ഈ ലോകത്തിലെ ഭൗതികമായിട്ടുള്ള ധനം കൊണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം.
You cannot serve both.
രണ്ടിനെയും നിങ്ങൾക്ക് ഒന്നിച്ച് സേവിക്കാൻ സാധ്യമല്ല.
You have to make a choice.
നിങ്ങൾക്ക് അവിടെ ഒരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു.
If you love one,
നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നെങ്കിൽ.
Read it in verse 13.
Read it in your Bible. He
will hate the one and love the other.
ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും.
Let's put words to that.
നമുക്ക് അതിനോട് ചേർത്ത് വാക്യങ്ങൾ ഉപയോഗിക്കാം.
He will hate money and love God.
അവൻ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് പണത്തെ പകയ്ക്കും.
Or he will hate God. He will hate money and love God, or he'll hate God and love money.
ഒന്നുകിൽ അവൻ പണത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ പകയ്ക്കും, അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് പണത്തെ പകയ്ക്കും.
So if you love material things, your love for God is going to decrease.
നിങ്ങൾ ഭൗതിക കാര്യങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ പകയ്ക്കുന്നവരാണ്, അവനെ വെറുക്കുന്നവരാണ്.
I'm not talking about earning money.
ഞാൻ നിങ്ങൾ ധനം സമ്പാദിക്കുന്നതിനെക്കുറിച്ചല്ല പറയുന്നത്.
You earn as much as you like.
നിങ്ങൾ എത്രത്തോളം സമ്പാദിക്കാൻ കഴിയുമോ അത്രത്തോളം നിങ്ങൾ സമ്പാദിക്കുക.
Without cheating.
അത് വഞ്ചിക്കാതെ.
Without telling lies.
കള്ളം വ്യാജം പറയാതെ.
And without neglecting the kingdom of God.
ദൈവത്തിന്റെ രാജ്യത്തെ നിരസിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാതെ.
Without sacrificing your family and your soul to make money.
അതുപോലെ നിങ്ങളുടെ കുടുംബജീവിതത്തെ ത്യജിച്ചുകൊണ്ട് നിരസിച്ചുകൊണ്ട് പണം ഉണ്ടാക്കാനായിട്ട് ഓടി നടക്കാം.
That's not worth it.
അതുകൊണ്ട് വിലയില്ല.
Because that way you will lose your family.
അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കുടുംബജീവിതം നഷ്ടമാകും.
My wife is a medical doctor. She graduated from
വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിന്നും ഗ്രാജുവേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് എന്റെ
two years before we got married.
ഞങ്ങൾ വിവാഹിതരാകുന്നതിന് രണ്ടു വർഷം മുമ്പാണ് അവരവിടെ നിന്ന് പാസ്സായത്.
She had a bond to the medical college, so she served for 1 year after our marriage.
ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം അവൾ ഒരു വർഷക്കാലം അവിടെ മെഡിക്കൽ കോളേജിൽ ബോണ്ട് ചെയ്യുവാനായിട്ട് ഒരു വർഷം ജോലി ചെയ്തു.
Then our son was born.
ഞങ്ങളുടെ മകൻ ജനിച്ചതിന് ശേഷം.
I was very poor those days. I was serving the Lord, working among villages and students.
ഞാൻ വിദ്യാർത്ഥികളുടെയിലും ഗ്രാമപ്രദേശങ്ങളിലും ദൈവത്തിന്റെ വേല ചെയ്തുകൊണ്ട് ഞാൻ വളരെ ദരിദ്രനായ വ്യക്തിയായിരുന്നു.
But we decided one thing.
ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു.
We will put our family above money.
ഞങ്ങളുടെ കുടുംബജീവിതം പണത്തിന് മുകളിൽ ഞങ്ങൾ സ്ഥാപിക്കും.
If we have one son, we didn't know how many children we would get then.
ഞങ്ങൾക്ക് എത്ര കുഞ്ഞുങ്ങൾ ലഭിക്കാൻ പോകുന്നു ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു.
God has given us one.
ദൈവം ഞങ്ങൾക്ക് ഒരു പൈതലിനെ നൽകിയപ്പോൾ
we're not going to neglect him.
ഞങ്ങൾ അവനെ നിരസിപ്പാനായിട്ട് ആഗ്രഹിച്ചില്ല.
If we get less money, we'll give him less things, but at least we'll show him our love and seek to bring him up in a godly way.
കൽപ്പം പണമേ ലഭിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അല്പമേ ചിലവാക്കത്തുള്ളൂ, എന്നാൽ അവനെ ദൈവത്തിന്റെ വഴിയിൽ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് ഞങ്ങൾ.
So we decided to live very, very simply.
ഞങ്ങൾ വളരെ ലളിതമായിട്ട് ജീവിക്കാൻ.
We never bought any new clothes.
ഞങ്ങൾ ഒരു പുതിയ വസ്ത്രങ്ങളും വാങ്ങിച്ചില്ല.
Shirts were torn, we just stitched it and used it again.
എന്റെ വസ്ത്രങ്ങൾ ഷർട്ടുകൾ കീറിയപ്പോൾ ഞങ്ങൾ തയ്ച്ചതിനെ ഇട്ടുകൊണ്ട് നടന്നു.
Yeah, and we decided we're going to bring up our child in a godly way.
എന്നാൽ എൻ്റെ കുഞ്ഞിനെ ദൈവത്തിന്റെ മാർഗ്ഗത്തിൽ വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു.
That requires a mother at home.
അതിനായിട്ട് ഭവനത്തിൽ ആ മാതാവിന്റെ ആവശ്യമുണ്ടായിരുന്നു.
I'm traveling so much preaching the word here and there.
കാരണം അവിടെ ഇവിടെയും യാത്ര ചെയ്ത് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു
ഞാൻ. She also goes to work, the child will be an orphan.
അവളും ജോലിക്കായിട്ട് പോയാൽ എന്റെ കുഞ്ഞ് ഭവനത്തിൽ ഒരു അനാഥനെ പോലെ അല്ലെങ്കിൽ ചില ജോലിക്കാരിയെ അവരെ ഏൽപ്പിക്കേണ്ടതായിട്ട് വരും.
But the Bible doesn't say Ayahs bring up children in the fear of God.
ദൈവത്തിന്റെ വചനം ഒരിക്കലും പറയുന്നില്ല വേലക്കാരികൾ കുഞ്ഞിനെ ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ട് വന്നു.
No, it's the responsibility of parents.
അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്.
And I say I'm not here to judge anybody else.
ഞാൻ ഇവിടെ ആരെയും വിധിക്കാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത്.
They can do what they like with their children, but my children are a sacred trust God has given me.
അവരുടെ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് എന്തുവേലും ചെയ്യാം. എന്നാൽ എനിക്ക് ദൈവം തന്നിരുന്നത് രഹസ്യ എന്റെ ജീവൻ തന്നിരുന്ന ദാനമായിട്ടാണ്, വിലയേറിയ ദാനമായിട്ടാണ് ഞാൻ എണ്ണിയത്.
So all these 43 years, 42 years, my wife never worked.
ഈ കഴിഞ്ഞ 42 വർഷക്കാലമായിട്ട് എന്റെ ഭാര്യ ജോലി ചെയ്യുന്നില്ല.
She didn't work for money.
അവൾ പണത്തിനായിട്ട് ജോലി ചെയ്യുന്നില്ല.
But she has served thousands of poor people, treating them medically freely.
എന്നാൽ സൗജന്യമായിട്ട് ആയിരക്കണക്കിന് ആ പാവപ്പെട്ടവരെ അവൾ ചികിത്സിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യും.
Whenever we get time.
ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ.
What is the result?
അതിന്റെ ഫലം എന്താണ്?
We have 4 sons today.
ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾക്ക് 4 കുഞ്ഞുങ്ങളാണ്.
All 4 of them are disciples of Jesus.
അവർ 4 പേരും യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിട്ട്
serving the Lord, preaching the gospel.
ദൈവത്തെ സേവിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നതുമായിട്ട്,
like Paul supporting themselves and like me.
പൗലോസിനെ പോലെയും എന്നെ പോലെയും അവരെ അവരോട് ജോലി ചെയ്തുകൊണ്ട് അവരുടെ കുടുംബജീവിതത്തെ ജീവിതത്തിൽ ചെലവുകളെ നേടുന്നു.
If you go to our website, you can even listen to some of their messages.
നിങ്ങൾ ഞങ്ങളുടെ ആ വെബ്സൈറ്റിൽ പോയാൽ അവരുടെ ചില സന്ദേശങ്ങൾ നിങ്ങൾക്ക് ശ്രവിക്കാം.
Now I have thought of this after all these years.
ഈ ഇത്രയും വർഷത്തെ ജീവിതത്തിന് ശേഷം ഞാൻ അതിങ്ങനെ ചിന്തിക്കുകയുണ്ടായി.
Supposing my wife had worked as a doctor for 40 years.
40 വർഷക്കാലം ഡോക്ടർ എന്നുള്ള നിലയിൽ അവൾ ജോലി ചെയ്തിരുന്നെങ്കിൽ,
how much would she have earned?
എത്രത്തോളം പണം അവൾക്ക് സമ്പാദിക്കാമായിരുന്നു?
Maybe 1 crore.
1 കോടി രൂപയാണ്.
I put that on the balance on one side.
ഞാന് ആ 1 കോടി രൂപ ആ ത്രാസിന്റെ ഒരു തട്ടിൽ വെക്കുന്നു.
I put 4 sons who are following the Lord on the other side.
ആ ദൈവത്തെ സേവിക്കുന്ന അനുഗമിക്കുന്ന 4 പുത്രന്മാരെ മറുതട്ടിൽ വെക്കുന്നു.
I say which is heavier.
ഏതാണ് ഭാരം കൂടി എന്ന് ഞാൻ നോക്കുന്നു.
No doubt in my mind.
ആ ഒരു കാര്യത്തിൽ എനിക്ക് സംശയം.
This is a million times heavier than 1 crore.
1 കോടി രൂപയേക്കാൾ ധാരാളം മടങ്ങ് ഇത് ഭാരമേറിയതാണ്.
Don't place money above God.
ദൈവത്തിന് മുകളിലായിട്ട് പണത്തെ ഒരിക്കലും വെക്കരുത്.
Don't place money above your family.
നിങ്ങളുടെ കുടുംബജീവിതത്തിന് മുമ്പായിട്ട് പണത്തെ വെക്കരുത്.
Don't regret in eternity.
നിത്യതയിൽ നിങ്ങൾക്ക് നിരാശാബോധത്തിലേക്ക് ഇടവരാൻ ഇടവരുത്തരുത്.
I have no regrets today.
ഇന്ന് എനിക്ക് ഒരു നിരാശയുമില്ല, ഒരു റിഗ്രറ്റുമില്ല.
Maybe my wife could have got some big position as a doctor somewhere.
ഒരു വലിയ ഉന്നത പദവി വഹിക്കുന്ന ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഒരു ഉന്നത പദവിയിൽ എന്റെ ഭാര്യയ്ക്ക് വരാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യം ഓർത്ത്.
Even if one of my children went wayward, I would have never forgiven myself for that.
ഏതെങ്കിലും ഒരു കുഞ്ഞ് 4 പേരിൽ ഒരാളെങ്കിലും ദൈവത്തെ അറിയാതെ പോയിരുന്നെങ്കിൽ ഞാൻ എത്രത്തോളം വ്യസനിക്കേണ്ടി വരുമായിരുന്നു.
No one can serve 2 masters.
ആർക്കും രണ്ട് ജവാന്മാരെ സേവിക്കാൻ സാധ്യമല്ല.
You want to love God?
നീ ദൈവത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു.
Jesus said you've got to have a hatred towards this material thing.
ഈ ഭൗമികമായ കാര്യങ്ങളെ കുറിച്ച് നിനക്ക് വെറുപ്പുണ്ടാകേണ്ടിയിരിക്കുന്നു.
You read Luke 16:13 and tell me if I am this is some strange doctrine Zacchaeus is preaching or what Jesus preached.
യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളാണോ അതോ സാക്വിനൻ പറയുന്ന ദുരുപദേശമാണോ നിങ്ങൾ തന്നെ നോക്കുക.
I will never preach what I have not practiced.
ഞാൻ പ്രാക്ടീസ് ചെയ്യാത്ത എന്റെ ജീവിതത്തിൽ പ്രായോഗികമാകാത്തൊരു കാര്യം ഞാൻ ഒന്നും ഒരിക്കലും പ്രസംഗിച്ചിട്ടില്ല.
The devil shuts the mouths of people in this area.
ഈ കാര്യത്തിൽ സാത്താൻ പലരുടെയും വാക്കുകളെ വായ അടയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
You cannot serve God and mammon, it's clear.
ഒരു കാര്യം വളരെ വ്യക്തമാണ്, നിനക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ സാധ്യമല്ല.
How to find out who I am serving?
ഞാൻ ആരെയാണ് സേവിക്കുന്നത് എങ്ങനെ എനിക്ക് അറിയാൻ സാധിക്കും?
Supposing there's a man here.
ഇവിടെ ഒരു വ്യക്തി ഉണ്ടെന്ന് ചിന്തിക്കുക.
I say he's my servant.
ഞാൻ പറയുന്നവൻ എന്റെ ദാസനാണ്.
ഷിബു സേസ് നോ ഹീസ് മൈ സർവന്റ്.
ഷിബു പറയുന്നു ഇത് അല്ല അവൻ എന്റെ സേവകനാണ്.
ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ഹൂ സർവന്റ് ഈസ്?
ആരുടെ സേവകനാണ് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്?
വെരി ഈസി,
വളരെ എളുപ്പമാണ്.
ബ്രദർ സാക്ക് യു ഗിവ് ഹിം എ കമാൻഡ്.
സവരൻ സാക്ക് നീ അവനൊരു കൽപ്പന കൊടുക്കുക.
സെയിം കം ഹിയർ,
വാ ഇവിടെ വരിക എന്ന് പറയുക.
ആൻഡ് ഷിബു യു കോൾ ഹിം ടു കം ഹിയർ.
ആ ഷിബു നീ അവനെ ഇങ്ങോട്ട് വരിക എന്ന് വിളിക്കുക.
യു വിൽ നോ ഇമ്മീഡിയറ്റ്ലി ഹൂ ഈസ് സർവന്റ് ഈസ്.
നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അറിയാം ആരുടെ ദാസനാണ് അവൻ എന്നുള്ളത്.
റൈറ്റ് ഓർ റോങ്?
ശരിയോ തെറ്റോ?
Right. Okay. Now here's God and money.
Okay. അങ്ങനെയാണെങ്കിൽ ഇവിടെ പണമുണ്ട്, ഇവിടെ ദൈവമുണ്ട്.
God says to you, come here.
ദൈവം പറയുന്നു നീ ഇങ്ങോട്ട് വരിക.
മണി സേസ് കം ഹിയർ.
പണം പറയുന്നു നീ ഇങ്ങോട്ട് വരിക.
യു വിൽ ഫൈൻഡ് ഔട്ട് വെരി ക്വിക്ലി ഹൂ സെർവന്റ് യു ആർ.
വളരെ വ്യക്തതയോടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങൾ ആരുടെ ദാസനാണെന്നുള്ളത്.
യു ഡോണ്ട് ഹാവ് ടു ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ്. യു നോ ദി ആൻസർ ഇമ്മീഡിയറ്റ്ലി.
നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, അപ്പോൾ തന്നെ അത് വ്യക്തമാണ്.
ഐ ഹോപ്പ് യു ഗോട്ട് എ ന്യൂ ബൈബിൾ.
നിങ്ങൾക്കൊരു പുതിയ വേദപുസ്തകം ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ദാറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് ഫോർ ഓൾ ഇറ്റേണിറ്റി.
നിത്യതയ്ക്കായിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒരുക്കുവാനായിട്ട് ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിന് സമൂലമായ ഒരു മാറ്റം ഉണ്ടാക്കുവാൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ,
ഇഫ് ഐ ഹാവ് സ്പോക്കൻ സ്ട്രോംഗ്ലി ഇറ്റ്സ് ബിക്കോസ് ഐ ലവ് യു ഓൾ.
നിങ്ങളോട് ശക്തമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അത് പറഞ്ഞത്.
ഡോക്ടർ ഗിവ് സ്ട്രോങ് ഇഞ്ചക്ഷൻസ് ആൻഡ് മെഡിസിൻസ് ബിക്കോസ് ഹി ലവ്സ് ദാറ്റ് പേഷ്യന്റ് ഹി വാണ്ട്സ് ടു ഹീൽ.
ആരോഗ്യങ്ങളായിരിക്കുന്ന ആ വ്യക്തികൾക്ക് ശക്തമായ ഇഞ്ചക്ഷൻ ഡോക്ടർ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അവൻ സൗഖ്യമാക്കുവാൻ വേണ്ടിയാണ്.
ടേക്ക് ഇറ്റ് ഫ്രം ഗോഡ്.
ദൈവത്തിൽ നിന്ന് അത് ഏറ്റെടുക്കുക.
Let us love Jesus with all of our hearts.
ഹൃദയത്തിന്റെ മുഴു ഹൃദയത്തോടും പൂർണ്ണ ഹൃദയത്തോടും നമുക്ക് യേശുക്രിസ്തുവിനെ.
Heavenly Father,
സ്വർഗീയ പിതാവേ,
we pray that you will help us to remember the things we heard.
ഞങ്ങൾ ഇന്ന് കേട്ട വചനങ്ങളെ ഓർത്തിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു.
That here in Kuwait there'll be those who love you more than they love money.
ഈ കുവൈറ്റിന്റെ ദേശത്തെ പണത്തെക്കാളും മറ്റെന്തിനേക്കാളും ഉപരിയായിട്ട് നിന്നെ സ്നേഹിക്കുന്ന ഒരു ജനങ്ങൾ
ഉണ്ടായിത്തീരുവാൻ,
അവരുടെ ജീവിതത്തിന്റെ ആ ജീവിത രീതി തന്നെ അത് വെളിവാക്കണമേ. നിന്നെ അവർ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നു.
യേശുക്രിസ്തുവിന്റെ
നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ.